ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്തിലൂടെ നമ്മോട് പറഞ്ഞു, ലിയൗമ അക്മൽതു ലക്കും ദീനക്കും وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. إن ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. وأتممت عليكم نعمتي എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. ورضيت لكم الإسلام دينا ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. പൂർത്തിയായ ഈ ദീനിൽ വല്ലതും ഇനി കൂട്ടിച്ചേർക്കുക എന്നത് ഒരിക്കലും ഈ ദീനിൽ അംഗീകരിക്കപ്പെടാത്ത കാര്യമാണ്. ബിദഅത്ത് എന്നാണ് അതിന് പറയുക. ഇസ്ലാമിൽ ഇല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പൂർത്തിയാക്കി കൊടുത്ത ദീനിലില്ലാത്ത പുതിയ വിശ്വാസം, പുതിയൊരു കർമ്മം, ഇതെല്ലാം ബിദഅത്തുകളാണ്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത ദീനിലില്ലാത്ത പുതിയൊരു വിശ്വാസം, പുതിയൊരു ആചാരം, അതാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. എന്താണ് ബിദഅത്തിന്റെ അപകടം? അതിന്റെ അപകടം ചില്ലറയല്ല, അതിന്റെ അപകടം വളരെ കടുത്തതാണ്. ഒരു മുബ്തദ, ഒരു ബിദഅത്തുകാരൻ, അവൻ അറിഞ്ഞോ അറിയാതെയോ വാദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, അവൻ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും, ഈ അപകടങ്ങളിൽ അവൻ ഉൾപ്പെടുമെന്നത് തീർച്ചയാണ്. ഒന്നാമത്തേത്, ഒരു ബിദഅത്തുകാരൻ, ഒരു ബിദഅത്തിന്റെ വക്താവ്, അവൻ വാദിക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം അത് അപൂർണമാണ് എന്നാണ്, ഇസ്ലാം പൂർത്തിയായിട്ടില്ല എന്ന്. അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹി പൂർണമായി നമുക്ക് എത്തിച്ചു തരാതെ നമ്മെ വഞ്ചിച്ചു എന്ന്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ഒരു ബിദഅത്തുകാരൻ അറിഞ്ഞോ അറിയാതെയോ പറയുന്നത്. കാരണം അള്ളാഹു അവന്റെ ദീൻ പൂർത്തിയാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ വിലക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ബിദഅത്തുകാരൻ പറയുകയാണ്, അല്ല, അള്ളാഹുവിന്റെ ദീൻ പൂർത്തിയായിട്ടില്ല. ഈ നന്മ ഇസ്ലാമിലില്ല, പക്ഷെ ഞാനിത് ചെയ്യുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാം പൂർണ്ണമല്ല, ഇതുകൂടി ചേർക്കേണ്ടതുണ്ട് അതിന്. അല്ലെങ്കിൽ ഈ നന്മ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു നന്മയുണ്ടായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരാതെ പോയി എന്ന് നമ്മുടെ വാക്കല്ല. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുള്ളാഹ്, ഇമാമിന്റെ പേര് കേൾക്കാത്ത ഏത് മുസ്ലിമാണുള്ളത്? ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുള്ളാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്കാണ്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കുകയും എന്നിട്ട് അത് നല്ലതാണെന്ന് അവൻ വാദിക്കുകയും ചെയ്താൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഏൽപ്പിച്ച റിസാലത്ത് ഈ ദീൻ, ഈ സന്ദേശം അത് എത്തിച്ചു തരാതെ നമ്മോട് വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. കാരണം അന്നല്ലാഹ യഖൂൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഫമാ ലം യകുൻ യൗമ ഇദിൻ ദീനൻ ഫലാ യകൂനു ലയൗമ ദീന, അന്ന് ദീനല്ലാത്തത് ഇന്ന് ദീനാവുകയില്ല. അന്ന് ദീനല്ലാത്തത്, ദീൻ പൂർത്തിയായപ്പോൾ ദീനല്ലാത്തത്, പിന്നെ എങ്ങനെ ദീനാകും? മാലിക് റഹിമഹുള്ള പറയുകയാണ്, നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ബിദഅത്തുകാരൻ ഈ അപകടകരമായ വാദം അവൻ അറിഞ്ഞോ അറിയാതെയോ പറയുകയാണ്. ഏതൊരു മുസ്ലിമാണ്, ഏത് മുസ്ലിമാണ് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക? ഇങ്ങനൊരു വിശ്വാസം വെച്ചു പുലർത്താൻ ഏത് മുസ്ലിമാണ് ആഗ്രഹിക്കുക? ഇസ്ലാം അപൂർണമായൊരു മതമാണെന്ന് പറയാൻ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വഞ്ചന കാണിച്ചു എന്ന് പറയാൻ? നോക്കൂ, ഇതിന്റെ അപകടം അറിഞ്ഞ ഒരു മുസ്ലിം എങ്ങനെയാണ് പിന്നെ ബിദഅത്തിനെ ലളിതമായി കാണാൻ അവന് സാധിക്കുക? പാടില്ല. അതുകൊണ്ട് ബിദഅത്തുകളിൽ അകപ്പെട്ട ആളുകളോട് ഇത് ബിദഅത്താണെന്ന് പറയുമ്പോൾ അവർ പഠിക്കാനും തിരുത്താനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനീ പുലർത്തുന്ന വിശ്വാസം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസമാണോ? ഞാനീ കൊണ്ടാടുന്ന ആഘോഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമുള്ളതായിരുന്നോ എന്നവൻ ചിന്തിക്കണം, ആലോചിക്കണം, പഠിക്കണം. പ്രിയമുള്ളവരെ, ബിദഅത്തുകാരൻ അകപ്പെടുന്ന രണ്ടാമത്തെ അപകടകരമായ വാദം എന്താണ്? അവൻ അറിഞ്ഞോ അറിയാതെയോ അവൻ പറയുകയാണ് അള്ളാഹുവിന്റെ പേരിൽ കളവ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ അവൻ അറിയാത്തത് പറയുകയാണ്. അതല്ലേ ബിദഅത്തിൽ സംഭവിക്കുക? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം എന്നാൽ അത് ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് കളവാണ്. അള്ളാഹു അതിന് പ്രതിഫലം നിശ്ചയിച്ചിട്ടില്ല, അള്ളാഹു അതിന് പ്രതിഫലം നൽകുകയില്ല, അള്ളാഹു അതിന് പുണ്യം വെച്ചിട്ടില്ല. പക്ഷെ ഇത് ചെയ്യുന്നവൻ, ബിദഅത്ത് ചെയ്യുന്നവൻ, ബിദഅത്തിന്റെ വിശ്വാസം പുലർത്തുന്നവൻ, അവൻ പറയുന്നത് എന്താണ്? ഇത് പരലോകത്ത് പുണ്യം ലഭിക്കുന്ന, അള്ളാഹു പ്രതിഫലം നൽകുന്ന കാര്യമാണ്. അതാകട്ടെ, അള്ളാഹു പ്രതിഫലം നൽകാത്ത കാര്യമാണ്, ഇത് അള്ളാഹുവിന്റെ പേരിലുള്ള കളവാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ അറിയാത്തത് പറയുകയാണ്. ഖുർആനിൽ എത്രയിടത്ത് അള്ളാഹു റബ്ബിന്റെ പേരിൽ, അവന്റെ പേരിൽ കളവ് പറയുന്നവരെ അവരെ അക്രമികളെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഖുർആനിൽ ആയത്തല്ലേ. അള്ളാഹു നിങ്ങളോട് വിലക്കുന്ന കാര്യം ഞാൻ ഓതിത്തരാം എന്നവരോട് പറയൂ നബിയെ. എന്നിട്ട് അതിൽ ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താ? വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ അറിയാത്തത് പറയുക എന്നത് റബ്ബ് നിങ്ങളുടെ മേൽ ഹറാമാക്കിയ കാര്യമാണ്, ചെയ്യാൻ പാടില്ല. ബിദഅത്തിന്റെ വക്താക്കൾ, ബിദഅത്തിന്റെ സഹചാരികൾ, ബിദഅത്തിന്റെ ആളുകൾ, അവർ അള്ളാഹുവിന്റെ പേരിൽ ഒന്നുകിൽ കളവ് അല്ലെങ്കിൽ അറിവില്ലാത്തത് പറയുകയാണ്. ബിദഅത്തിന്റെ മൂന്നാമത്തെ അപകടം, ഒരു മുബ്തദിഅ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനക്ക് നേരെ എതിര് പ്രവർത്തിക്കുന്നു എന്നതാണ്. കാരണം അള്ളാഹു പറഞ്ഞത് നോക്കൂ, ഇത്തബിഊ മാ ഉൻസില ഇലൈക്കും റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് എന്താണോ അത് സ്വീകരിക്കുക. ബിദഅത്ത് അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണോ? മുബ്തദിഅ അവൻ അള്ളാഹുവിന്റെ ഈ കൽപ്പന ധിക്കരിച്ച് അവന് തോന്നിയത് സ്വീകരിക്കാൻ. അല്ല, എന്റെ അനുഭവം ഇതാണ്, എന്റെ അനുഭവം ഇങ്ങനെയാണ്, ഈ ബിദഅത്ത് ഇത് ചൊല്ലിക്കിടന്ന് ഹദ്ദാദ് റാത്തീബ് എന്നൊരു റാത്തീബുണ്ട്, ഇവിടെ ഉണ്ടോന്നറിയില്ല, ഹദ്ദാദ് എന്നാണ് അതിന്റെ പേര്. അത് ചൊല്ലുന്ന ആളുകൾ പറയുകയാണ് എന്ത്, ഞാൻ വർഷങ്ങളായി ഇതാ ഇത് ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങുന്നത്, ഒരു രാത്രി ഞാനിത് ചൊല്ലാതെ കിടന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം, അന്ന് പേടിപ്പിക്കുന്ന സ്വപ്നവും മറ്റും കണ്ട് എന്റെ ഉറക്കാകെ നഷ്ടപ്പെട്ടു. നിങ്ങളിനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളിൽ ഇതിനെ എതിർക്കാൻ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവൻ സ്വീകരിക്കുന്നത് അള്ളാഹു അവതരിപ്പിച്ചതാണോ, അതല്ല അവന്റെ കേവലം അനുഭവങ്ങളെയാണോ, നിന്റെ അനുഭവങ്ങളാണോ ദീനിൽ തെളിവ്? ഒരിക്കലുമല്ല. അത് പിശാചവൻ ഓട്ടം കറക്കുന്നതാണ്, ഈ ബിദഅത്തിൽ അവനെ പിടിച്ചു നിർത്താൻ, ഈ ബിദഅത്തിൽ അവനെ പിടിച്ചു നിർത്താൻ പിശാചവനെ ഓട്ടം കറക്കുന്ന കാര്യമാണത്. അല്ലാതെ അതിൽ യാതൊരു നന്മയുമില്ല. അവന്റെ എക്കാലത്തെയും സുഖകരമായ ഉറക്കം നഷ്ടപ്പെടുത്താൻ പോന്ന, അവന്റെ ജീവിതമാകെ കുഴപ്പത്തിലാക്കാൻ പോകുന്നതാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി പഠിപ്പിച്ച ദീൻ പുറത്തുള്ള കാര്യമാണ്. അപ്പൊ നോക്കൂ, അള്ളാഹു അവതരിപ്പിച്ചത് സ്വീകരിക്കുക, ബിദഅത്തുകൾ മേടിയുക എന്ന അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനക്ക് ഒരു മുബ്തദിഅ ഏതൊരു പ്രവർത്തിക്കുകയാണ്. നാലാമത്തെ ബിദഅത്തിന്റെ അപകടം, ഒരു മുബ്തദിഅ അവന്റെ ഹവയെ, അവന്റെ ദേഹേച്ഛയെ, അവന്റെ തോന്നിവാസത്തെയാണ് പിൻപറ്റുന്നത് എന്നതാണ്. ഹവയെ പിൻപറ്റുക എന്നത് നോക്കൂ, അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യമല്ലേ? ഖുർആനിൽ എത്ര ശക്തമായിട്ടാണ് ആ വിലക്ക് നമുക്ക് കാണാൻ സാധിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ ഒരുവൻ സ്വീകരിക്കുന്നില്ലേ, പിന്നെ അവൻ സ്വീകരിക്കുന്നത്, അവൻ പിൻപറ്റുന്നത് അവന്റെ ദേഹേച്ഛയാണ്, ഹവയാണ്. അള്ളാഹു പറഞ്ഞു നോക്കൂ, നിങ്ങൾ ഫഇല്ലം യസ്തജീബു ലക ഫഅലം അന്നമ യത്തബഊന അഹ്വാഅഹും വമൻ അളല്ലു മിമ്മൻ ഇത്തബ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്. ഓ നബിയെ, താങ്കൾക്ക് അവർ ഉത്തരം നൽകുന്നില്ലെങ്കിൽ, ഫഅലം മനസ്സിലാക്കുക, അന്നമ യത്തബഊന അഹ്വാഅഹും, അവരവരുടെ ദേഹേച്ഛയാണ് പിൻപറ്റുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നില്ലേ, പിന്നെ അവൻ പിൻപറ്റുന്നത് അവന്റെ ദേഹേച്ഛയെ, അവന്റെ തോന്നിവാസത്തെയാണ്. ഒന്നുകിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, അല്ലെങ്കിൽ പിന്നെ നീ പിൻപറ്റുക നിന്റെ ഹവയെ. അല്ലാഹു പറയുകയാണ്, വമൻ അദല്ലു മിമ്മൻ ഇത്തബ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്. അല്ലാഹുവിങ്കിൽ നിന്നുള്ള വെളിച്ചമില്ലാതെ, അവൻ കാണിച്ചു തന്ന സന്മാർഗമില്ലാതെ, സ്വന്തം ഹവയെ, ദേഹേച്ഛയെ പിൻപറ്റിയവനേക്കാൾ വഴികെട്ടവൻ മറ്റാരുണ്ട്? വമൻ അദല്ലു മിമ്മൻ ഇത്തബ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്. അള്ളാഹുവിന്റെ വാക്കാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് മുബ്തദിഅ അവന്റെ ദേഹേച്ഛയെ പിൻപറ്റുന്നു, അതതിന്റെ വലിയ അപകടങ്ങളിലൊന്നാണ്. അഞ്ചാമത്തെ കാര്യം മുബ്തദിഅ ഇസ്ലാമിന് സമാന്തരമായ മറ്റൊരു ദീൻ ഉണ്ടാക്കുകയാണ് ഫലത്തിൽ, അവൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ഇസ്ലാമിന് സമാന്തരമായ ഒരു മതമാണ് അവൻ അവന്റെ വകയായി പടച്ചുണ്ടാക്കുന്നത്. അല്ലാഹു പറഞ്ഞത് നോക്കൂ, അം ലഹും ശുറക, ഷറഉ ലഹും മിൻ അദ്ദീനി മാ ലം യഅദം ബിഹില്ലാ, അം ലഹും ശുറക. അതല്ല, അവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ? ഷറഉ ലഹും മിൻ അദ്ദീൻ മാ ലം യഅദം ബിഹില്ലാ, അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത ഒരു ദീൻ അവർക്ക് ഷറാക്കി കൊടുക്കുന്ന, നിയമമാക്കി കൊടുക്കുന്ന പങ്കാളികൾ വല്ലവരും അവർക്കുണ്ടോ? ഇസ്ലാമിന് സമാന്തരമായ മറ്റൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഒരാൾ ബിദഅത്ത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതാ നിങ്ങൾക്ക് രണ്ട് ആഘോഷ ദിവസങ്ങളുണ്ട്, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും, പിന്നെ ആഴ്ചയിലെ ഈദായ വെള്ളിയാഴ്ചയുമുണ്ട്. എന്നാൽ ബിദഅത്തിന്റെ വക്താക്കൾ അവരറിഞ്ഞോ അറിയാതെയോ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പറയുന്നു, പോരാ ഒന്നുകൂടിയുണ്ട്, ഞങ്ങൾ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കണം, മൗലിദ് കൊണ്ടാടണം. നോക്കൂ, ഈ ആഘോഷ ദിവസം അത് നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ്. അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് അറിയിച്ചു തരുന്നു. എന്നാൽ ഇവൻ അറിഞ്ഞോ അറിയാതെയോ പറയുന്നത് അല്ല, നമുക്കുണ്ടാക്കാൻ അവകാശമുണ്ട്. ഖുർആനിലുണ്ടോ? ഇല്ല, ഖുർആനിൽ വേണ്ടതില്ല. സുന്നത്തിലുണ്ടോ? സുന്നത്തിൽ വേണമെന്ന് ആര് പറഞ്ഞു? ബസ്സുകാരനത് സുന്നത്തിലുണ്ടോ? നിങ്ങൾ കാറിൽ സഞ്ചരിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിലല്ലേ കയറിയത്? അത് ഖുർആനും സുന്നത്തിലുണ്ടായിട്ടാണോ? എന്ത് ചോദ്യമാണ്! ഇത് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തിനോട് എന്തിനെയാണ് നിങ്ങൾ ഈ ഉപമിക്കുന്നത്? എന്തിനോട് എന്തിനെയാണ് ഈ ഉപമിക്കുന്നത്? അത് കേവല ഭൗതികമായ കാര്യങ്ങളാണ്, അത് ഇബാദത്തായി നീ ചെയ്യുന്നതല്ല, അത് നിന്റെ കേവല ഇടപാടുകളാണ്. നിന്റെ ഭക്ഷണം, അതുപോലെ നിന്റെ വസ്ത്രം, നിന്റെ കച്ചവടം, ഇതിലൊക്കെ പൊതുവായ ഇസ്ലാമിക നിയമം എന്താ? അതിന്റെ ഒക്കെ അടിസ്ഥാനപരമായ നിയമം എന്താണ്? ഒക്കെ ഹലാലാണ് എന്നത്, ഹറാമാണ് എന്ന് നിയമം വന്നതൊഴികെ, ഹറാമാണ് എന്ന് പ്രത്യേകം തെളിവ് വന്നതൊഴികെ അതൊക്കെ ഹലാലാണ്. ഏത് കാര്യത്തിൽ? നമ്മുടെ ദുനിയവിയായ കാര്യങ്ങളിൽ, നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ കച്ചവടം, നമ്മുടെ യാത്രാമാർഗങ്ങൾ, ഇതൊക്കെ എങ്ങനെ വീടുണ്ടാക്കണം, അല്ല നീ ഏത് വാഹനം വാങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേസമയം അതുപോലെയാണോ ഇബാദത്തുകൾ? അല്ല, ഇബാദത്തുകളിൽ അസൽ എന്താണ്? അടിസ്ഥാന നിയമം എന്താണ്? പാടില്ല എന്നതാണ്, ഹറാമാണ് എന്നതാണ്. ചെയ്യാമെന്ന് തെളിവ് വന്നതേ ചെയ്യാൻ പാടുള്ളൂ. ഇത് പ്രിയമുള്ളവരറിയാത്തവരുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഈ അടിസ്ഥാന കാര്യം അറിയില്ലെങ്കിൽ, സഹോദരങ്ങളെ മനസ്സിലാക്കി വെക്കുക, ശരിക്കും പഠിച്ചു വെക്കുക. എന്താണ്? ആരും നിങ്ങളെ പറ്റിക്കരുത്. മുആമലാത്തുകളിൽ, നമ്മുടെ കച്ചവടം, ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരാൾ ഒരു കച്ചവടം ചെയ്യുകയാണ്, ഉദാഹരണം ഞാൻ പറയാം, വേറൊരാൾ വന്ന് പറയുന്നു എന്ത്, ഈ കച്ചവടം ചെയ്യാൻ പാടില്ല. എന്താ കാരണം? ഇങ്ങനൊരു കച്ചവടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇല്ല, മറിച്ച് അത് പാടില്ല എന്നതിനാണ് അവൻ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇവന് ചോദിക്കാം, ഈ കച്ചവടം പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ബാക്കിയൊക്കെ ഹലാലാണ്, ഹറാമാണെന്ന് പറയാത്തതൊക്കെ ഹലാലാണ്. മുആമലാത്തുകളുടെ, ഇടപാടുകളുടെ വിഷയത്തിൽ അതാണ് നിയമം, അള്ളാഹുവിന്റെ അനുഗ്രഹമാണത്. ഹലാലിന് എണ്ണമില്ല, ഹറാം അത് എണ്ണപ്പെട്ടതാണ്, മഹ്സൂറ, അതിന് കണക്കുണ്ട്. ഇതാണ് മുആമലാത്തുകളുടെ വിഷയം. ഇബാദത്തിന്റെ വിഷയം നേരെ മറിച്ചാണ്, ഇബാദത്തുകളുടെ വിഷയം നേരെ തിരിച്ചാണ്. എന്താണ് ഇബാദത്തുകളുടെ വിഷയം? ഇബാദത്തുകളുടെ കാര്യം നേരെ തിരിച്ചാണ്. എന്താണ് ഇബാദത്തുകളുടെ കാര്യം? ഒരാളൊരു ഇബാദത്ത് ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യാനാണ് തെളിവ് വേണ്ടത്, അതല്ലാതെ അത് പാടില്ല എന്നതിന് ഇന്നത് പാടില്ല എന്ന പ്രത്യേകം തെളിവിന്റെ ആവശ്യമില്ല. മറിച്ച് ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒന്നും ഇബാദത്തായി ചെയ്യുക പാടില്ല. മനസ്സിലായില്ലേ? ചില വിവരദോഷികൾ ചോദിക്കാറുണ്ട്, എന്ത് നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്നൊരു ഹദീസ് കൊണ്ടുവാ. നമ്മുടെ നാട്ടിലൊക്കെ ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞു, 1 കോടി ഇനാം. എന്ത് നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് ഒരു ഹദീസ് കൊണ്ടുവന്നാൽ 1 കോടി സമ്മാനം. എത്ര കോടി വേണമെങ്കിലും പ്രഖ്യാപിച്ചോളൂ, ഒരു കുഴപ്പമില്ല. എന്താ കാരണം? എന്താണ് കാരണം? കാരണം ദീനിൽ തെളിവില്ല എന്നത് തന്നെയാണ് അത് പാടില്ല എന്നതിനുള്ള തെളിവ്. അത് നമ്മൾ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന വാദപ്രകാരം ദുനിയാവിലേതെങ്കിലും ബിദഅത്ത് ഉണ്ടാവോ? ബിദഅത്ത് എന്നൊരു സംഗതി തന്നെ ഉണ്ടാവില്ലല്ലോ. എന്നാൽ ഇവർ തന്നെ ബിദഅത്താണെന്ന് പറയുന്ന ചില സംഗതികളുണ്ട്. ഉദാഹരണത്തിന് റാഫിദുകൾ, ഷീഇകൾ മുഹറം 9-ഉം 10-ഉം ഒക്കെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, യാ ഹസൻ യാ ഹുസൈൻ എന്ന് വിളിച്ച് നെഞ്ചത്തടിച്ച് ശരീരത്തിൽ ചോര ഒലിപ്പിച്ച് നടക്കുന്നു. നമ്മുടെ നാട്ടിലെ അഹ്ലുസുന്നത്തിന്റെ വക്താക്കളെന്ന് സ്വയം വിളിക്കുന്നവർ പറയുന്നു അത് ബിദഅത്താണ് എന്ന്. നമ്മൾ ചോദിക്കുന്നു, എന്താണ് അവർ മുഹറമത്ത് ആഘോഷിക്കുന്നതിന്, അത് പാടില്ല എന്നതിന്, അത് ആഘോഷിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? അവരിങ്ങനെ നിങ്ങളോട് തിരിച്ചു ചോദിച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ അതല്ല ദീനിലെ നിയമം. മറിച്ച് മുആമലാത്തുകൾ, നമ്മുടെ വസ്ത്രം, കച്ചവടം, നമ്മുടെ യാത്ര, നമ്മുടെ വാഹനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, അതിൽ പാടില്ല എന്ന് വന്നത് പാടില്ല, ബാക്കിയൊക്കെ ഹലാലാണ്. ഇബാദത്തുകളിലോ, ഇബാദത്തുകളിൽ ചെയ്യാൻ തെളിവുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാവൂ, ബാക്കിയൊക്കെ ഹറാമാണ്, പാടില്ലാത്തതാണ്, ബിദഅത്തുകളാണ്. ഒരു പുതിയത് കൊണ്ടുവന്നിട്ട് ഇത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല. ഒരാൾ പറയുകയാണ്, ഒരാൾ കുളിക്കാൻ കയറുന്നതിന് മുമ്പ് 10 സലാത്ത് സുന്നത്തുണ്ട്. എന്നിട്ട് അവൻ പറയുന്നു, കുളിക്കാൻ കയറുമ്പോ 10 സലാത്ത് ചൊല്ലാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഓരോ ബിദഅത്ത് പുതുതായി ഉണ്ടാക്കി അത് പാടില്ല അത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ചോദിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചോദിക്കരുത്. കാരണം ദീനിൽ പുതുതായി ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന തന്നെ അവിടെ ധാരാളമാണ്. നോക്കൂ, മുബ്തദ, ഒരു ബിദഅത്തുകാരൻ, അവൻ ഇസ്ലാമിന് സമാന്തരമായ ദീൻ ഉണ്ടാക്കുകയാണ്. ഇതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ശക്തമായ താക്കീത് ബിദഅത്തുകളുടെ കാര്യത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ്, അത് വെറുതെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് നബിയുടെ ഹൗദിൽ നിന്ന് അകറ്റപ്പെടുന്ന കൂട്ടരിലാണ് ദീൻ മാറ്റിമറിച്ചവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദീൻ മാറ്റിമറിച്ചവർ, ദീനിൽ പുതുതായി പലതും കൂട്ടിച്ചേർത്തവർ നാളെ പരലോകത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് അതിവിശാലമായ നക്ഷത്രങ്ങൾ കണക്കെ കോരാൻ കോപ്പകളുള്ള, തേനിനേക്കാൾ മധുരമുള്ള, മഞ്ഞിനേക്കാൾ വെളുത്ത ഏതൊരു ഹൗദിൽ നിന്ന് കുടിച്ചാൽ പിന്നീട് ദാഹിക്കുകയില്ലയോ ആ ഹൗദിൽ, അതിൽ നിന്ന് അകറ്റപ്പെടും ഒരു കൂട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഉമ്മത്തി ഉമ്മത്തി, എന്താണ് നബിക്ക് കിട്ടുന്ന മറുപടി? ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നിനക്കറിയില്ല നിന്റെ കാലശേഷം എന്തൊക്കെയാണ് ഇവർ ദീനിൽ പുതുതായി കൂട്ടിച്ചേർത്തത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കിട്ടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് എന്താണ് പറയുക? ഫസുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി, ഉമ്മത്തിനോട് ഏറ്റവും കാരുണ്യമുള്ള, അവരോട് ദയയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. മുസ്ലിമിന് ബിദഅത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഈ ഒരു ഹദീസ് മാത്രം ധാരാളമാണ്. ഇത് മാത്രം മതി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രസംഗങ്ങളുടെ തുടക്കത്തിൽ പറയാറുണ്ട്, ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദഅ വകുല്ല ബിദഅത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ, ദീനിൽ പുതുതായി ഉണ്ടായതെല്ലാം ബിദഅത്തുകളാണ്, ബിദഅത്തുകളെല്ലാം ദുർമാർഗമാണ്, അതെല്ലാം നരകത്തിലാണ്. ഇത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന വസീയത്തുകളിൽ പറഞ്ഞത് കാണാം. അല്ല, ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഹദീസുകൾ കേട്ടിട്ടില്ലേ? وعظنا رسول الله صلى الله عليه وسلم موعظة بليغة ذرفت منها العيون ووجلت منها القلوب. الله ذا رسول صلى الله عليه وسلم ഞങ്ങളെ ഒരു ഉപദേശം ഉപദേശിച്ചു. അത് കേട്ടപ്പോൾ ഹൃദയങ്ങൾ നടുങ്ങിപ്പോയി, കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി. ഞങ്ങൾ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, കഅന്നഹ മൗഇളതു മുവദ്ദിഇൻ ഫൗസിന, ഇത് വിടവാങ്ങിപ്പോകുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ നബിയെ, അതുകൊണ്ട് വസീയത്ത് നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസീയത്തുകളിൽ നമുക്ക് കാണാം, വഇയാകും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസതിൻ ബിദഅ വകുല്ല ബിദഅതിൻ ളലാല വകുല്ല ളലാലതിൻ ഫിന്നാർ. നിങ്ങൾ ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുക, അതെല്ലാം ബിദഅത്തുകളാണ്, ബിദഅത്തുകളെല്ലാം ദുർമാർഗമാണ്, അതെല്ലാം നരകത്തില. സുന്നത്ത് മുറുകെ പിടിക്കുക, ബിദഅത്തുകളെ വെടിയുക. അല്ലേ, ബിദഅത്തുകാരന്റെ തൗബ അള്ളാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു, തൗബക്കും അവനുമിടയിൽ അള്ളാഹു മറയിട്ടിരിക്കുന്നു. കാരണം അവനത് നന്മയാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെങ്ങനെയാണ് അവൻ അതിൽ നിന്ന് കേരിച്ചു മടങ്ങുക? ബിദഅത്ത് തൗബയിൽ നിന്ന് അവനെ തടയുവാൻ മാത്രം അവന്റെ ഹൃദയം കേടുവരുത്തി കളയും. വലയാദു ബില്ലാ. അതുപോലെ നോക്കൂ, ഇബ്ലീസിന് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടം, പാപങ്ങളെക്കാൾ ഇഷ്ടം, മറ്റുള്ള പാപങ്ങളെക്കാൾ ഇഷ്ടം ബിദഅത്താണ്. മറ്റുള്ള കുറ്റകൃത്യങ്ങൾ, മദ്യപാനം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ, അതിനേക്കാൾ ഇഷ്ടം ബിദഅത്തുകളാണ്. ഗൗരവം എത്രയാണ് ആലോചിച്ച് നോക്കൂ. ബിദഅത്തിന്റെ അപകടം അത് ചില്ലറയല്ല. അല്ലേ, ബിദഅത്തുകാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല മാതൃകയാക്കുന്നത്, അവൻ പിടച്ചുപോയ പലരെയുമാണ് മാതൃകയാക്കുന്നത. സാമിരിയെ പോലെയുള്ള ആളുകളെ, സാമിരിയെ പോലെയുള്ളവരെ. മൂസ അലൈഹിസ്സലാം പോയി വരുമ്പോഴേക്കും ബനു ഇസ്രായേലിന്റെ ദീനൊന്നാകെ മാറ്റിക്കളഞ്ഞവനാണ് സാമിരി. കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്ത് അതിനെ ആരാധിക്കാൻ പറഞ്ഞു, ഹാദ ഇലാഹുക്കും ഇലാഹു മൂസ ഫനസി, ഇതാണ് നിങ്ങളുടെയും മൂസായുടെയും ഇലാഹ്, മൂസാനബി മറന്നുപോയതാണ്, എന്നിട്ട് വേറെ സ്ഥലത്ത് അന്വേഷിക്കാൻ പോയിരിക്കാം എന്നവൻ പറഞ്ഞു. ആളുകളെ വഴിതെറ്റിച്ചു. നോക്കൂ, മൂസ അലൈഹിസ്സലാം തിരിച്ചു വന്നിട്ട് അവനോട് പറഞ്ഞതെന്താ, ഇന്നലക ഫിൽ ഹയാതി അൻ തഖൂല ലാ മിസാസ്, നിനക്ക് ഈ ലോകത്തുള്ള ശിക്ഷ നീ ഇനി ആളുകളോട് തുടരുതെന്ന് പറയലാൻ, അവന് ഭ്രട്ട് കൽപ്പിക്കാൻ, അവനെ അകറ്റി നിർത്താൻ, അവനുമായി ബന്ധം വിച്ഛേദിക്കാൻ നബി മൂസ അലൈഹിസ്സലാം കൽപ്പിക്കുകയുണ്ടായി. മുബ്തദിഇനെ, ബിദഅത്തുകാരനെ വെടിയുക, അവനെ ഹജറു ചെയ്യുക എന്ന ഇസ്ലാമിക നിയമത്തിന്റെ അസ്ൽ, ആ അടിത്തറ, അതിന്റെ അടിത്തറ ഇതാ ഈ ആയത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, സൂറത്തു ത്വഹായിലെ ആയത്തിൽ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കുക. അവിടെയും ഇവിടെയും ശ്രദ്ധയായി പോകാതെ ഇതിന്റെ നമ്മൾ പറയാനിവിടെ ഉദ്ദേശിക്കുന്ന വശങ്ങൾ അത് നല്ലപോലെ മനസ്സിലാക്കുക. അള്ളാഹു നന്നായി വിവരിക്കാനും നന്നായി കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിശാചിന്റെ വസ്വാസുകളിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികൾ, ഈ ഉമ്മത്തിനോട് ഏറ്റവും ഗുണകാംക്ഷയുണ്ടായിരുന്നവർ മുബ്തദിഉകളോട്, ബിദഅത്തിന്റെ കക്ഷികളോടുള്ള നിലപാട് വളരെ കർക്കശമായും വളരെ ശക്തമായുമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മുൻഗാമികളുടെ വാക്കുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മുബ്തദിഉകളോട്, ബിദഅത്തിന്റെ ആളുകളോട്, അതിന്റെ അഹ്ലുകാരോട് അകന്നു നിൽക്കാനും അവരുടെ കൂടെ ഇരിക്കരുതെന്നും അവരുടെ വാക്കുകൾ കേൾക്കരുതെന്നും പോലെയുള്ള ശക്തമായ പ്രയോഗങ്ങൾ നമുക്ക് മുൻഗാമികളുടെ കിതാബുകളിൽ കാണാം. അവരെ വെടിയുക, അവരുടെ സംസാരം കേൾക്കാതിരിക്കുക, ഇതിനേക്കാൾ കടുത്ത പല പ്രയോഗങ്ങളും നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. അവരുള്ള നിലപാട് അവർ വരുന്ന വഴിക്ക് പോകാൻ പാടില്ല എന്നതുപോലെയുള്ള, യാതൊരു അടുപ്പവും ബഹുമാനവും നൽകാൻ പാടില്ല എന്നതുപോലെയുള്ള അവരുടെ വാക്കുകൾ. പ്രിയമുള്ളവർ, അത് എങ്ങനെ മനസ്സിലാക്കണം? അതിനേതെല്ലാം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് എന്നെല്ലാം ഇൻഷാഅല്ലാഹ് നമുക്ക് പറയാനുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായ നിലപാട് മുൻഗാമികൾ ആ വിഷയത്തിൽ സ്വീകരിച്ചത്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ, ഒന്നാമത് അതിനുള്ള കാരണം ഈ ദീൻ സംരക്ഷിക്കുക എന്നതാണ്. ഈ ദീനിനെ കാക്കുക, അത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ അവതരിപ്പിച്ചു അതുപോലെ റബ്ബൻ ആ കളങ്കമേറ്റിട്ടില്ലാത്ത ഒരു പുഴുക്കുത്തും വീഴാത്ത രൂപത്തിൽ ദീനിനെ ഫ്രഷായി സംരക്ഷിക്കുക എന്നതാണ് അതിനുള്ള ഒന്നാമത്തെ കാരണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം. ആദ്യത്തെ നൂറ്റാണ്ടിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഒന്നാമത്തെ വർഷം ഒരു ബിദഅത്തുകാരൻ ഒരു ബിദഅത്ത് കൊണ്ടുവന്നു, ആരൊന്നും മിണ്ടിയില്ല. അടുത്ത വർഷം വേറൊന്ന്, പത്തു വർഷം കഴിഞ്ഞ് പിന്നെയും ഒരുപാട്, ഒരു നൂറ് വർഷം കഴിയുമ്പോഴേക്കും പിന്നെയും ഒരുപാട്. എതിർക്കാനോ അതിനെ തുറന്നു കാട്ടാനോ ആരുമില്ല. എന്തായിരിക്കും പതിനാല് നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും സ്ഥിതി? എന്തായിരിക്കും? ഈ ദീൻ വേറൊരു ദീനായി മാറിയിട്ടുണ്ടാവും. ഇസ്ലാം എന്ന ഈ ദീൻ ഇത് വേറെ ഒരു ദീനായി വേറൊരു കോലത്തിലായിട്ടുണ്ടാവും. എന്നാൽ അല്ലാഹു അവന്റെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ ബിദഅത്തുകളും അതിന്റെ വക്താക്കളും പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനെ തുറന്നുകാട്ടാൻ, അവരെ മുഖാമുഖം നേരിടാൻ, ഈ ഉമ്മത്തിന് അത്തരം കക്ഷികളിൽ നിന്ന് തക്കീത് നൽകാൻ അഹ്ലു സുന്നത്തിന്റെ മഹാന്മാരായ ഉലമാഇനെ അള്ളാഹു ഈ ഭൂമുഖത്ത് നിശ്ചയിച്ചു. അവർ ഈ ദീനിനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കാത്തുരക്ഷിച്ചു. നമുക്കത് ഇതാ ഈ രൂപത്തിൽ വന്നു കിട്ടി. ഇത് ചില്ലർ അനുഗ്രഹമാണോ സഹോദര? നീ മുസ്ലിമായി എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലേ? അതുപോലുള്ള അനുഗ്രഹമാണ് നീ ബിദഅത്തുകാരിൽ അകപ്പെട്ടില്ല എന്ന്, ബിദഅത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ, സുന്നത്തിലുള്ള സുന്നത്തിന്റെ ദീൻ തെളിവ് എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്തു എന്നത് ചില്ലറ കാര്യമല്ല, നിസാര കാര്യമല്ല. അത് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? എത്ര കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗശേഷം നാം പിന്നിട്ടു എന്ന് ചിന്തിച്ചു നോക്കുക. അൽഹംദുലില്ലാ അല്ലാഹു ഇസ്ലാമിലും സുന്നത്തിലുമായി നമ്മെ ജീവിപ്പിക്കുകയും അതിലായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ദീൻ സംരക്ഷിക്കുക എന്നതാണ് ഒന്നാമത്തെ അവരുടെ വാക്കുകൾ മുബ്തദികളുടെ കാര്യത്തിൽ ഇത്ര കടുത്തതാകാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അങ്ങനെ മുബ്തദികളോട് അവരുമായി കൂടിക്കലരാൻ നമ്മുടെ മുൻഗാമികൾ അനുവദിച്ചിരുന്നുവെങ്കിൽ ഒരു കൂട്ടരുമായി യാതൊരു തടസ്സവുമില്ലാതെ കൂടിക്കലരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താ? അവരോടുള്ള യോജിപ്പ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണത് അല്ല, അവരോട് യോജിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കുക. അതാണ് രണ്ടാമത്തെ കാരണം. അത് യോജിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. എങ്ങനെയാണ് അതിനോട് യോജിക്കും? ഒരു തടസ്സവുമില്ലാതെ ബാക്കിയുള്ള ആളുകളുമായി ഇടപഴകുന്നത് പോലെ ബിദഅത്തിന്റെ കക്ഷികളുമായി ഇടപെട്ടാൽ അത് യോജിപ്പെന്നാണ് എല്ലാവരും മനസ്സിലാക്കുക, അത് പാടില്ലാത്തത്. മൂന്നാമത്തെ കാരണം, ഇങ്ങനെ ബിദഅത്തുകാരുമായുള്ള ശക്തമായ നിലപാട് അകൽച്ച പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അഹ്ലു സുന്നത്തിന്റെ മേൽ, സുന്നത്തിന്റെ ആളുകളുടെ മേൽ വന്നു ഭവിക്കുന്ന അപകടം പേടിച്ചിട്ടാണ്. എന്താണ് അവർക്ക് വന്നു ചേരുന്ന അപകടം? ബിദഅത്തുകാർ അവർ സർവതന്ത്ര സ്വതന്ത്രരായി സമൂഹത്തിൽ വിഹരിക്കുന്നത്, സമൂഹം അവരുമായി ഇടപെടുന്നത് കണ്ടാൽ ജനങ്ങളുടെ മനസ്സിൽ സുന്നത്തിനോടുള്ള താലീം നഷ്ടപ്പെടും, അതിനോടുള്ള മഹത്വം നഷ്ടപ്പെടും, ബിദഅത്തിനോടുള്ള ഗൌരവം കുറയും. അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ത്? ഒരു തിന്മ, അത് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ, അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാവും, പ്രയാസമുണ്ടാവും. അടുത്ത ദിവസം പിന്നെ അത് തന്നെ കേൾക്കുകയാണ്, വേറൊരിടത്ത് അതേ സംഗതി നടന്നു, പിന്നൊരു സ്ഥലത്ത് അതേപോലെ നടന്നു, നമ്മളെ മുന്നിൽ നടക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടുകൊണ്ടിരുന്നാൽ, വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നാൽ, നാം അത് ചെയ്യുന്നില്ല എങ്കിൽ പോലും നമുക്കതിനുള്ള ഗൌരവം നഷ്ടപ്പെട്ടു പോകും, സംശയമില്ലാതെ. നിങ്ങൾ വളരെ പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കൂ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് കൊലപാതകം നടന്നു എന്ന് കേൾക്കുന്നത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു. പ്രായമുള്ളവർ പറയാറുണ്ട്, പണ്ടുള്ള നാട്ടിലൊരു ഒരു സ്ത്രീയെ മറ്റൊരാൾ പ്രേമലേഖനം കൊടുക്കുകയും അത് പിന്നെ ആ പെണ്ണിനെ കൊല്ലുന്നതിൽ കലാശിക്കുകയും ഒക്കെ ചെയ്തൊരു സംഭവം. ആ കാലത്ത് പത്രത്തിൽ അത് വലിയൊരു വാർത്തയായിരുന്നു. എന്നാൽ പിന്നീട് ഇതുപോലുള്ള കൊലപാതകം എന്നത് ആരും ശ്രദ്ധിക്കാത്തൊരു വാർത്തയായി മാറി. അല്ല ദിവസം ഇത് തന്നെയാണ് കേൾക്കുന്നത്, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക എന്നത്, നിരന്തരം അതുമായി ഇടപഴകുക എന്നത് അതിനോടുള്ള ഗൗരവം നഷ്ടപ്പെടുത്തും. സുന്നത്തിനോടുള്ള മഹത്വം മനസ്സിൽ നഷ്ടപ്പെടുക, ബിദഅത്തിനെ കുറിച്ചുള്ള ഗൗരവം മനസ്സിൽ നഷ്ടപ്പെടുക എന്നത് അപകടമാണ്, അഹ്ലു സുന്നത്തിനെ ബാധിക്കുന്ന അപകടമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവരോടുള്ള ഇടപാടിൽ കർശനമായ നിർദ്ദേശങ്ങൾ, കടുത്ത വിലക്കുകൾ പറഞ്ഞത്. നാലാമത്തെ കാരണം, ഈ രൂപത്തിൽ അഹ്ലുൽ ബിദഅയിനോട് പെരുമാറുക എന്നത് അവരോട് തന്നെയുള്ള റഹ്മത്താണ്, അവരോട് തന്നെയുള്ള റഹ്മത്താണ് യഥാർത്ഥത്തിൽ ഈ പറയുന്നത്. കാരണം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, അഹ്ലു സുന്ന അവരെ അദ്ദേഹം വിശേഷിപ്പിച്ചതുപോലെ, ആരാണ് അഹ്ലു സുന്ന? അഅറഫുന്ന നാസി ബിൽ ഹഖ് വഅർഹമുഹും ബിൽ ഖൽഖ്. അഅറഫുന്ന നാസി ബിൽ ഹഖ് വഅർഹമുഹും ബിൽ ഖൽഖ്. അവർ സത്യം ഏറ്റവും നന്നായി മനസ്സിലാക്കിയവരാണ്. അവർ സഹജീവികളോട്, അള്ളാഹുവിന്റെ പടപ്പുകളോട് ഏറ്റവും കാരുണ്യമുള്ളവരാണ്. മനസ്സിലായില്ലേ? തിന്മ എതിർക്കുന്നത്, ബിദഅത്തിനെ എതിർക്കുന്നത് എന്തിനാണ്? ആ ബിദഅത്തിൽ അകപ്പെട്ടവനു കൂടി വേണ്ടിയാണത്, അവനതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ്. പലപ്പോഴും അത്തരം ശക്തമായ നിലപാടുകൾ അവരതിൽ നിന്ന് പിന്തിരിയാൻ കാരണമാകും. അതിനുള്ള ഉദാഹരണങ്ങളിലൊന്നാണ് മഹാനായ ഖലീഫ ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സുബൈർ എന്നു പേരുള്ള ഒരാൾക്ക് നൽകിയ ഒരു ശിക്ഷയുടെ കഥ. സുബൈർ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു, അയാളെ കുറിച്ച് ഉമർ കേട്ടു. അയാളിങ്ങനെ ഖുർആനിലെ ചില ആയത്തുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയല്ലാതെ അനാവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. എന്താണ് വൽ മുർസലാത്ത് ഉർഫ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഫല ആസിഫാത്ത് അസ്ഫ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇങ്ങനെ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള ആയത്തുകളെക്കുറിച്ചും പഠിക്കാൻ വേണ്ടിയല്ലാതെ മറിച്ച് അനാവശ്യമായ ആളുകൾക്ക് തശ്വീശുണ്ടാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന ചില ആളുകൾ കാണാം. പഠിക്കാനൊന്നായിരിക്കില്ല, ഒരു അമലും അവന് ചെയ്യാനല്ല, മറിച്ച് വെറുതെ കുഴപ്പമുണ്ടാക്കാനാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഖുർആനിലെ സൂറത്ത് മുഹമ്മദിലെ ഒരു പ്രയോഗം, ഗൈറു ആസിൻ എന്ന ഒരു പ്രയോഗം, അവിടെ ഗൈറു ആസിൻ എന്നാണോ അതല്ല ഗൈറു യാസിൻ എന്നാണോ? ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഖുർആനിലെ ബാക്കി ആയത്തൊക്കെ നീ പഠിച്ചോ? ഇല്ല, അതൊക്കെ പോയി പഠിച്ചിട്ടാണ്, ബാക്കിയൊക്കെ എല്ലാ സംശയവും നിന്റെ തീരുന്നു, നീ പഠിക്കേണ്ടതൊക്കെ പഠിച്ചോ? ഇല്ല, എന്നാ പോയി പഠിച്ചിട്ട് വന്നു. അനാവശ്യമായ ചോദ്യമാണത് എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, പഠിക്കാനും അറിയാൻ നിനക്ക് അമലാക്കാനും വേണ്ടിയുള്ള ചോദ്യമല്ലാതെ അനാവശ്യമായ ചോദ്യം ആളുകൾക്ക് തശ്വീശുണ്ടാക്കാനും തർക്കത്തിലേക്ക് നയിക്കാനും, അതുപോലെ ആരോടാണ് ചോദിക്കുന്നത് അയാളുടെ ഇൽമളക്കാനും, അതിനുവേണ്ടി ചില ആളുകൾ ചോദിച്ചു, ഒരാളോട് പോയി ചോദിക്കും അതേ ചോദ്യം വേറൊരാളോട് ചോദിക്കും, എന്നിട്ട് മറ്റേ ആൾ അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ നിലപാടറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്, ഇവനിങ്ങനെ എല്ലാവരെയും നിലപാട് ശേഖരിക്കാനാണ് എന്റെ പണി. ഈ രൂപത്തിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന സുബൈർ എന്നു പേരുള്ള ഒരാൾ ഇങ്ങനെയുള്ള അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്നാണ്, അള്ളാഹുവേ നീ എനിക്ക് അവനെ ശരിപ്പെടുത്താൻ വഴി തരണേ, അവനെ ശരിയാക്കാൻ എന്റെ കയ്യിൽ നീ അവനെ തരണേ. അങ്ങനെ ഒരിക്കൽ ഇയാൾ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ മജ്ലിസിൽ വന്ന് ഇതേപോലത്തെ ചോദ്യം ചോദിച്ചു. ഉമർ ചോദിച്ചു, അവനാണോ നീ? ഞാൻ കേട്ട ഒരാള് ഇങ്ങനൊരാളെ കുറിച്ച് കേട്ടു, അവനാണോ നീ? ഉമർ മനസ്സിലായി, അതെ സുബൈർ എന്ന പേരുള്ള ഇവനാണ്. ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നൂറടിയോ മറ്റോ അവന് കൊടുക്കാൻ, ശിക്ഷ കൊടുക്കാൻ കൽപ്പിച്ചു. അടിയിട്ടി അടിയിട്ട് വേദന മാറിയപ്പോ പിന്നെ അടി കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചയച്ച് അവിടെ അബൂ മുസല അശ്ആരി റളിയല്ലാഹു അൻഹുവിന് ഉമർ കത്തെഴുതി, ആളങ്ങോട്ട് വിടുന്നുണ്ട്, ഇനി നാട്ടുകാരുടെ കൂടെ ഇങ്ങനത്തെ വർത്തമാനത്തിന് ഇരിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതിയത്. കാലങ്ങൾക്ക് ശേഷം ഉമറിന്റെ വഫാത്തിന് ശേഷം ഖവാരിജുകളുടെ ഫിത്ന പുറപ്പെട്ടപ്പോൾ സുബൈഹിനെ ചില ആളുകൾ അതിലേക്ക് വിളിച്ചു എന്നാണ്. ഈ കുഴപ്പത്തിനിറങ്ങാൻ അപ്പൊ സുബൈഹ് പറഞ്ഞത്രേ, പണ്ട് ആ സാലിഹായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് നൽകിയ തഅദീബ്, എന്നെ മര്യാദ പഠിപ്പിച്ചത്, എനിക്ക് ശിക്ഷ നൽകിയത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, ഇനി ഞാൻ ആ പണിക്കില്ല. മനസ്സിലാണ്? നന്നായി. ചില പണ്ഡിതന്മാർ പറയാറുണ്ട് ചില മുബ്തദികളെ കുറിച്ച്, ബിദഅത്തിന്റെ ആളുകളെ കുറിച്ച്, ഉമർ നൽകിയതുപോലുള്ള ഒരു ശിക്ഷ ഇവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായി പോയിരുന്നു. മനസ്സിലായില്ലേ? ചില പല ആളുകൾക്കും അതുപോലൊരു തഅദീബ്, ശിക്ഷണം എന്നത് ആവശ്യമായിരുന്നു. വരും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഖലീഫയാണ്, അതിന് അധികാരമുണ്ട്. മനസ്സിലായില്ലേ? ബിദഅത്തുകാരൻ ആ രൂപത്തിൽ ശരിപ്പെടുത്താൻ അധികാരമുണ്ട്. അങ്ങനെ അധികാരമുള്ളവരത് ചെയ്യേണ്ടതാണ്. ബിഷർ അൽ മിരീസി എന്ന് പറയുന്ന ബിദഅത്തുകാരന്റെ, ബിദഅത്തുകാരുടെ ഒരു തലവൻ, അവന്റെ വീട്ടിൽ ആരെങ്കിലും അവനെ അന്വേഷിച്ചു വന്നാൽ അവന്റെ ഉമ്മ പറയാറുണ്ട് എത്രേ ദൈവനെ സൂക്ഷിക്കുക, ഫഇന്നഹു സിന്ദീഖ്, സിന്ദീഖാണ്. അവൻ ഈ ദീനിനെ നിഷേധിച്ച, എന്നാൽ ദീനുണ്ടെന്ന് പുറമേക്ക് അഭിനയിക്കുന്നവനാണ്. ഇത്രയും അടുത്ത കരീബായിട്ടുകൂടി ദീനിനോടുള്ള താല്പര്യം കൊണ്ട് ഉമ്മ പറയുന്നതാണത്. അപ്പൊ നോക്കൂ, ഈ നിലപാട് എന്നത് മുബ്തദിഇനോടുള്ള റഹ്മത്താണ്. അവൻ നന്നാവാൻ വേണ്ടിയാണ് ഈ നിലപാട് അവർ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിലോ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരുമായി സ്വതന്ത്രമായി ഇടപെടാൻ അവൻ അനുവദിക്കുന്നു. മുസ്ലിമികളൊക്കെ അവനെ വരവേൽക്കുന്നു, അവനോട് എല്ലാ നിലക്കും സ്വതന്ത്രമായി ഇടപെടുന്നു, സ്നേഹത്തിൽ പെരുമാറുന്നെങ്കിൽ അവൻ സ്വയം ശക്തനാകും. അവന് തോന്നും ഞാൻ എന്തോ ആണ്, അവന്റെ ഹൃദയം അത് മുഖേന ശക്തിപ്പെടുകയാണ് ചെയ്തത്. അത് അവന് തന്നെ അപകടമാണ്. അഞ്ചാമത്തെ കാരണം, ഈ ശക്തമായ നിലപാടിനുള്ള കാരണം എന്താണ് പ്രിയമുള്ളവരെ? മുസ്ലിം പൊതുജനത്തോടുള്ള റഹ്മത്താണ്. അവർ അപകടത്തിൽ പെടാതിരിക്കാനാണ്. കാരണം അറിവില്ലാത്ത ആളുകൾ, പണ്ഡിതന്മാരും വിവരമുള്ളവരും ഇങ്ങനെയുള്ള മുബ്തദികളുമായി അവരെ ബഹുമാനിക്കുന്നതും അവരെ കൊണ്ടു നടക്കുന്നതും കണ്ടാൽ സാധാരണക്കാരതിൽ വഞ്ചിതരായി പോകും. അബൂദർ അൽ ഹറവി റഹിമഹുല്ലാഹ്, അദ്ദേഹം പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം, അദ്ദേഹം അഷാരി മദ്ഹബ്, അദ്ദേഹത്തിന്റെ കയ്യാൽ കുറെ ആളുകൾക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അഷാരി മദ്ഹബ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, പിടച്ച ഒരു മദ്ഹബാണ്. അള്ളാഹുവിന്റെ ധാരാളം സിഫത്തുകളെ വ്യാഖ്യാനിച്ചില്ലാതാക്കി കളയുന്ന, നമ്മുടെ നാട്ടിലെ കവറ് കെട്ടിപ്പോക്കുന്ന ആ വിഭാഗങ്ങൾ പലരും കൊണ്ടു നടക്കുന്ന വിശ്വാസമാണത്. അദ്ദേഹം ഫിഖ്ഹിൽ മാലിക്കി മദ്ഹബുകാരനാണ്. അദ്ദേഹം ഖുറാസാൻ എന്ന പ്രദേശത്താണ് ജീവിച്ചിരുന്നത്. ആ നാട്ടിൽ മാലിക്കി മദ്ഹബിലെ ഫിഖ് മനസ്സിലാക്കിയ ഒരാൾ, ആ മദ്ഹബിൽപ്പെട്ട ഒരാൾ ഒരു അഷാരിയാകാനുള്ള സാധ്യത പൊതുവേ കുറവാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം അഷാരിയാണ്. അതിനുള്ള കാരണം ഇമാം മദ്ഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ സീറ അലാമിന്നു ബലായിൽ വിവരിക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ ഉസ്താദായ ഇമാം അദ്ദാറഖുത്തനി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരിക്കൽ അബൂബക്കർ അൽ ബാഖിലാനി എന്ന അഷാരി മദ്ഹബിലെ അറിയപ്പെട്ട ഒരു പണ്ഡിതനെ കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതും വല്ലാതെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് ആദരവ് നൽകുകയും ചെയ്തു. ഇമാം ദാറഖുത്തനി അറിയപ്പെട്ട മുഹദ്ദിസാണ്. ഇദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് കണ്ടപ്പോൾ അബൂദർ അൽ ഹറവി ചോദിച്ചു, ഇതാരാണ്? പറഞ്ഞു, ഇത് വലിയൊരു പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു. എന്നാൽ ബാഖിലാനി അഷാരി മദ്ഹബുകാരനാണ്. അബൂദർ അൽ ഹറവി ഇത് കണ്ട് പിന്നെ ബാഖിലാനിയുടെ അരികിലേക്ക് ചെല്ലാൻ തുടങ്ങി. അദ്ദേഹത്തിൽ നിന്ന് അഷാരി മദ്ഹബ് സ്വീകരിച്ചു. എന്നിട്ട് ഇദ്ദേഹമാകട്ടെ ഇമാം ബുഖാരിയുടെ സഹീഹ് അത് അതിന്റെ റാവിമാരിൽ ഒരാളാണ്. അതിന്റെ റാവിമാർ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ ഉസ്താദ് എന്ന അർത്ഥത്തിലല്ല, മറിച്ചൊരു കിതാബിന്റെ റാവിമാരുണ്ടാവും. അത് അതിന്റെ ഗ്രന്ഥകർത്താവിൽ നിന്ന് ഉദ്ധരിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളെന്ന് ചുരുക്കി മനസ്സിലാക്കി. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അരികിൽ മാത്രമല്ല, ഇദ്ദേഹം മക്കയിലായിരുന്നു താമസിച്ചിരുന്നത്. കുറെ ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് ഇൽമു സ്വീകരിച്ചു. ഇൽമു സ്വീകരിക്കുമ്പോൾ കൂട്ടത്തിൽ എന്തും കൂടി കൊണ്ടുപോയി, അശാരിയത്തും കൂടി കൊണ്ടുപോയി. മഗ്രിബിൽ, മൊറോക്കോയിൽ ഈ അശാരി മദ്ഹബ് ഇല്ലായിരുന്നു. അവിടെ നിന്നും മറ്റും വന്ന ധാരാളം ആളുകൾ അബൂദർ അൽ ഹറവിയിൽ നിന്ന് ഇത് കൊണ്ടുപോയി. ലോകത്തിന്റെ പല ഭാഗത്തും ഈ പിഴച്ച മദ്ഹബ് പ്രചരിക്കാൻ കാരണമായി. എന്റെ ഇതിന് കാരണമായ സംഭവം നമുക്ക് നിസാരമാണെന്ന് തോന്നുന്ന ഒരു സംഭവമായിരുന്നു. എന്താണത്? ദാഖിലാൻ വരുമ്പോ ഇമാം ദാറഖുത്തിന് ഒന്ന് വല്ലാതെ ബഹുമാനിച്ചതാണ്. നിസാരമെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം വലിയ അപകടങ്ങളിലേക്ക് പിന്നീട് നയിച്ചേക്കാം എന്നതിനുള്ള തെളിവാണ് ഈ സംഭവം. അതുകൊണ്ട് മുസ്ലിം പൊതുജനം വഞ്ചിതരാകരുത് എന്നതാണ് അഹ്ലുസുന്നത്തിന്റെ മുൻഗാമികളായ പണ്ഡിതന്മാർ ബിദഅത്തുകാരോട് ശക്തമായ നിലപാട് പഠിപ്പിക്കാനുണ്ടായ ഒരു കാരണം. മറ്റൊരു കാരണം, ആറാമത്തെ കാരണം, അള്ളാഹുവിന്റെ കോപം പേടിച്ചുകൊണ്ട് എന്നതാണ്. മനസ്സിലായില്ലേ? കാരണം അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്ന, ബാത്തിലുകൾ പ്രചരിപ്പിക്കപ്പെടുന്ന സദസ്സുകളിൽ, അതിന്റെ ആളുകളുടെ സദസ്സുകളിൽ പോയിരിക്കുക എന്നത് റബ്ബിന്റെ കോപം വരുത്തി വെക്കുന്ന കാര്യമാണ്. നിരീശ്വരവാദം പ്രചരിപ്പിക്കപ്പെടുന്നു, ഹദീസ് നിഷേധം പ്രചരിപ്പിക്കപ്പെടുന്നു, ഖബർ പൂജയെക്കുറിച്ച് സംസാരിക്കപ്പെടുന്നു, ബിദഅത്തുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. അത്തരം മജ്ലിസുകളിൽ പോയിരിക്കുക എന്നത് അള്ളാഹുവിന്റെ കിതാബിലെ കൽപ്പനക്കെതിരാണ്. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറയുന്നത് സൂറത്തു നിസായിലെ 140-ാമത്തെ ആയത്തിൽ, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ്, നിങ്ങൾക്ക് ഈ കിതാബിൽ നാം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. നബിൻ കസീർ പറഞ്ഞു, നേരത്തെ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുൽ അൻആമിൽ 68-ാമത്തെ ആയത്താണ് ഇവിടെ ഉദ്ദേശം. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇദാ സമിഅ്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും ഹത്താ യഖൂദു ഫീ ഹദീഥിൻ ഗൈറ إنكم إذا مثلهم إن الله جامع المنافقين والكافرين في جهنم جميعا نعم നിങ്ങൾ ഈ കിതാബിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ആയത്തുകൾ നിഷേധിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. ഹത്ത യഖൂദു ഫി ഹദീസിൻ ഗൈറ, അതല്ലാത്ത വർത്തമാനങ്ങളിൽ അവർ മുഴുകുന്നതുവരെ. إنكم إذا مثلهم, അല്ലാതെ നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നാൽ നിങ്ങളും അവരെ പോലെയാണ്. എന്തുകൊണ്ടാണത്? ഒരു തത്വമുണ്ട്. എന്താണത്? ഒരാൾ ഒരു മുൻകറായ കാര്യം നടക്കുന്ന, ഒരു തെറ്റായ കാര്യം നടക്കുന്ന ഒരു മജ്ലിസിൽ പങ്കെടുത്തു, അതിനെ ഇൻകാർ ചെയ്യാതെ, അതിനെ എതിർക്കാതെ. എതിർക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് എതിർക്കലുണ്ട്, നാവ് കൊണ്ട് എതിർക്കലുണ്ട്, ഹൃദയം കൊണ്ട് വെറുത്ത് ആ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോക്കുണ്ട്. ഇൻകാർ ഒന്നുമില്ലാതെ ഒരു മുൻകർ, ഒരു തെറ്റായ സംഗതിക്ക് ഒരാൾ അവിടെ സന്നിഹിതനായാൽ അയാൾ ആ പ്രവൃത്തി തൃപ്തിപ്പെടുന്നത് പോലെയാണ്, അതിൽ അയാൾക്ക് എതിർപ്പില്ല എന്നതുപോലെയാണ്. ഒരു പ്രവൃത്തിയോട് തൃപ്തി കാണിച്ചവൻ ആ പ്രവൃത്തി ചെയ്തവനെ പോലെ. മനസ്സിലായില്ലേ? ഒരു മുൻകർ, ഒരു തെറ്റ്, ഒരു തിന്മ നടക്കുന്ന മജ്ലിസിൽ അതിനെ എതിർക്കാതെ ഇരിക്കുന്നവൻ, ഞാൻ പറഞ്ഞ മൂന്ന് രൂപത്തിലുള്ള എതിർപ്പുമില്ലാതെ അവിടെ സന്നിഹിതനായവൻ ആ പ്രവൃത്തി തൃപ്തിപ്പെടുന്നവനെ പോലെയാണ്. ഒരു പ്രവൃത്തി തൃപ്തിപ്പെടുന്നവൻ അത് ചെയ്യുന്നവനെ പോലെ. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ, അല്ലാഹു മുനാഫിഖുകളെയും കാഫിറുകളെയും നരകത്തിൽ ഒരുമിച്ച് ചേർക്കുന്നവനാണ്. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞ എന്താണ്? വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഅ്റിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈറ, നമ്മുടെ അല്ലാഹുവിന്റെ ആയത്തുകളിൽ, നമ്മുടെ ആയത്തുകളിൽ തെറ്റായ രൂപത്തിൽ മുഴുകുന്ന ആളുകളെ നീ കണ്ടാൽ നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക, അവർ മറ്റുമല്ല വർത്തമാനത്തിലും മുഴുകുന്നതുവരെ. വഇമ്മാ യുൻസിയന്നക ശൈത്താനു ഫലാ തഖ്ഉദ് ബഅദ ദിക്റ മഅൽ ഖൗമി ളാലിമീൻ, പിശാച് നിന്നെ മറപ്പിച്ചു കളഞ്ഞാൽ, ഓർമ്മയില്ലാതെ നീ ഇരുന്നു പോയാൽ, ഓർമ്മ വന്നാൽ നീ അക്രമികളുടെ കൂടെ ഇരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സൂറത്തു ആലി ഇംറാനിൽ ആയത്തുണ്ടല്ലോ, ചില ആളുകളുണ്ട് അവരെന്ത് ചെയ്യും? മുത്തശാബിഹികളുടെ പിന്നാലെ പോകും. എന്തെങ്കിലും സംശയം ചിലർക്കുള്ള ആയത്തുകളുടെ പിന്നാലെ ചെല്ലും. യഥാർത്ഥത്തിൽ അത് സംശയം ആർക്കുമില്ലാത്ത ഖണ്ഡിതമായ ആയത്തുകളിലേക്ക് മടക്കുകയാണ് വേണ്ടത്. ഇവന്റെ വിവരക്കേടുകൊണ്ടാണ് അവന് അതിൽ സംശയം തോന്നുന്നത്. എന്നാൽ അത്തരം ആയത്തുകളുടെ പിന്നാലെ മാത്രം പോകുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അവരെ നീ കണ്ടാൽ നീ അവരെ സൂക്ഷിച്ചുകൊള്ളുക,
നീ അവരുടെ കാര്യത്തിൽ ജാഗ്രത കൈക്കൊള്ളുകൊള്ളുക എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഓർത്തെടുക്കുക, ശരിക്ക് ശ്രദ്ധിക്കുക സഹോദരങ്ങൾ. ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടുമായി പോകാതിരിക്കുക. അല്ലമൻ ഇല്ലാഹു വയ്യാക്കും. എന്താണ് ആദ്യം പറഞ്ഞത്? ബിദഅത്തിന്റെ അപകടങ്ങളാണ്. ബിദഅത്തുകാരൻ അറിഞ്ഞോ അറിയാതെ ചെന്നുപെടുന്ന അപകടങ്ങളാണ്. രണ്ടാമത് പറഞ്ഞത്, നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ എന്തുകൊണ്ട് ഇത്രയും ശക്തമായ എതിർപ്പ് ബിദഅത്തുകാരെ കുറിച്ച് പറഞ്ഞു, കൂടെ ഇരിക്കരുത്, വർത്തമാനം കേൾക്കരുത് പോലെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്നതാണ് അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞത്. ഇനി പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക, മുബ്തദിഇനെ അവനെ ഹജർ ചെയ്യുക, ഹജർ എന്നാൽ അവനെ വെടിയുക, അവനെ ഉപേക്ഷിക്കുക, അവനുമായി ബന്ധം പുലർത്താതിരിക്കുക എന്ന വിഷയം, അത് നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയത് ഇതാ ഞാൻ ഈ പറയുന്ന വ്യവസ്ഥകൾ സഹിതമാണ്, ഈ രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ്. വല്ലാഹു അലം. അവരെ ഹജർ ചെയ്യുന്ന വിഷയത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മുൻഗാമികളെ സലഫ് സാലിഹ് അവർ എല്ലാ ബിദഅത്തുകളെയും ഒരേ ദറജയിലല്ല കണ്ടത് എന്നതാണ്. മനസ്സിലായില്ലേ? എല്ലാ ബിദഅത്തും എന്തല്ല, ഒരേപോലെയല്ല, മറിച്ച് ചിലത് അപകടം കൂടിയ ബിദഅത്തുകളാണ്. ഉദാഹരണത്തിന് മുക്കഫിറത്തായ ബിദഅത്തുണ്ട്. എന്താണ് മുക്കഫിറത്തായ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ? വെറും ബിദഅത്തല്ല അത്, മറിച്ച് അത് ഇസ്ലാം എന്ന് പുറത്തു വന്ന ബിദഅത്താണ്. ഉദാഹരണത്തിന് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദം, ഇമാം അഹ്മദ് റഹിമഹുള്ള അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താണ്, അത് വിശ്വസിക്കുന്ന ഒരുവന്റെ വിധി എന്താണ്? ഇമാം അഹ്മദ് പറഞ്ഞു, അങ്ങനെ ആരെങ്കിൽ വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. സമൽ പുറത്തു വന്ന കാര്യമാണ്, കേവല ബിദഅത്താണോ അത്? അല്ല. അതും ഒരാൾ നിസ്കാരത്തിന് നിൽക്കുമ്പോൾ നിയത്ത് ഹൃദയം കൊണ്ട് കരുതേണ്ടതിനു പകരം നാവ് കൊണ്ട് ഉച്ചരിച്ചു എന്ന ബിദഅത്ത് ഒരുപോലെയാണോ? അല്ല, രണ്ടു തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബിദഅത്താണ്, ഒന്ന് മുഖ്യഫിറത്തായ ബിദഅത്താണ്, ഒന്നതല്ലാത്ത ബിദഅത്താണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ബിദഅത്തുകൾ എല്ലാം ഒരുപോലെ അല്ല സലഫുകൾ കണ്ടത് എന്നത് ആദ്യം മനസ്സിലാക്കുക. എന്നാൽ പ്രിയമുള്ളവരെ, ബിദഅത്തിന്റെ അപകടം അളക്കുമ്പോൾ അതിന് രണ്ട് മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ആ ബിദഅത്ത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് എത്രമാത്രം അകലെയാണ് എന്നതാണ് ഒരു മാനദണ്ഡം. എത്ര അകലെ പോകുന്നു അതിനനുസരിച്ച് അതിന്റെ അപകടം കൂടും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ അള്ളാഹുവിന്റെ ഖൽഖാൻ, അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന് പറയുന്നത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, അഹ്ലു സുന്നത്തിന്റെ നേരായ പാതയിൽ നിന്ന് ബഹുദൂരം അകലെ നിൽക്കുന്ന ബിദഅത്താണ് അത്, അതിന്റെ അപകടം അളക്കാനുള്ള ഒരു മാനദണ്ഡമാണ്. രണ്ടാമത്തെ മാനദണ്ഡം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, ബിദഅത്ത് ചിലപ്പോൾ അത്ര അപകടമുള്ളതായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, മറ്റുള്ള ബിദഅത്തിനോട് തട്ടിച്ചു നോക്കിയാൽ അത്ര അപകടം ഉണ്ടാവുകയില്ല. പക്ഷേ സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊള്ളുന്ന അഹ്ലു സുന്നത്തിന്റെ ആളുകളെ പെട്ടെന്ന് പിടികൂടാൻ സാധ്യതയുള്ള ബിദഅത്തായിരിക്കും അത്, അവർ വേഗം വീണേക്കും. അപ്പൊ അതിനനുസരിച്ച് പണ്ഡിതന്മാർ അതേക്കുറിച്ച് പറയുന്ന അവരുടെ വാക്കുകൾക്ക് ഗൗരവം കൊടുക്കും. ശരിക്കും മനസ്സിലാക്കുക, ഞാൻ ഉദാഹരണം പറയാം. ഉദാഹരണത്തിന്റെ റാഫിദികൾ, ഷിയകൾ, ആ റാഫിദികളുടെ ആശയത്തെക്കാൾ പിടച്ച വേറൊരു ബിദഅത്തുമില്ല. അതേസമയം നിങ്ങൾ നോക്കൂ, ഖവാരിജികളുടെ ആശയവുമായി ബന്ധപ്പെട്ട ചില വാദങ്ങൾ, ഉദാഹരണത്തിന് മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ, അവരെ, അവർക്കെതിരിൽ ജനങ്ങളെ ഇളക്കിവിടുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും, അവരുടെ തിന്മകൾ അത് നോക്കിപ്പിടിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും, എന്നിട്ട് അവർക്കെതിരിൽ ആളുകളെ പതുക്കെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഖവാരിജികളുടെ ബിദഅത്തിന്റെ ഒരു അംശം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഷിയകളുടെ ബിദഅത്ത് അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ അവതാരമാണെന്ന് പറയുക, അതുപോലെ അബൂബക്കറിനെയും ഉമറിനെയും ചീത്ത വിളിക്കുക, ഈ ബിദഅത്തിലാണോ ഒരു സലഫി പോയി ചാടാൻ കൂടുതൽ സാധ്യതയുള്ളതല്ല രണ്ടാമത് പറഞ്ഞതിലാണോ? ഒരു ചായവ് തോന്നാൻ ഇതിലാ സാധ്യത, നിങ്ങൾ തന്നെ പറയും. രണ്ടാമത് പറഞ്ഞില്ല, രണ്ടാമത് പറഞ്ഞില്ല. ഇതിനനുസരിച്ച് ഈ മാനദണ്ഡം വച്ചും എന്ത് ചെയ്യും? പണ്ഡിതന്മാർ ബിദഅത്തിൽ എതിർക്കുന്നതിന്റെ ശക്തി കൂടും, കുറേ ചെയ്യും. മനസ്സിലായില്ലേ? ഒന്നാമത്തെ മാനദണ്ഡം അത് എത്രമാത്രം അഹ്ലുസുന്നത്തിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അകലെയാണ് എന്നതാണ്. രണ്ടാമത്തെ മാനദണ്ഡം ചിലപ്പോൾ വേറെ ബിദഅത്തുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിന് ഗൗരവം അതിന്റെ അത്തരം ഉണ്ടാവുകയില്ല. പക്ഷെ നേരായ വഴിയിൽ നിൽക്കുന്ന ആളുകൾ ഇവിടേക്ക് ചാഞ്ഞു പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ വിഷയം ചില സന്ദർഭങ്ങളിൽ കൂടുതൽ സംസാരിക്കുന്നത്. ചില വിവരദോഷികൾ അത് പണ്ഡിതന്മാർ സംസാരിക്കുന്നത് കണ്ടാൽ വിചാരിക്കും ഇവരൊക്കെ ഭരണാധികാരികൾ റിയാദ് വാങ്ങിയിട്ട് സംസാരിക്കുന്നതാണ്. സഹോദരൻ, നിനക്ക് വേണ്ടി പറയുന്നത് നീ ഈ ബിദഅത്തിൽ പോയി ചാടാതിരിക്കാൻ പറയുന്നത്, നീ മുസ്ലിം നാടുകളിലെ തിന്മകളോ അവിടെ നടക്കുന്ന എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളോ കണ്ട് ഈ ആശയത്തിലേക്ക് നീ പോയി ചാടിയാൽ ആ പാപികളെക്കാൾ വലിയ അപകടത്തിലാണ് നീ പോയി ചാടുന്നത്. അവർ കൂടി പോയാൽ ഒരു ഹറാമിലാണ്, നീയോ ബിദഅത്തിലാണ് പോയി ചാടാൻ പോകുന്നത്. ഏതാണ് പോലും നോക്കൂ, പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എല്ലാ ബിദഅത്തും ഒരുപോലെയല്ല. അപകടം കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. അപകടത്തിന്റെ ആക്കമളക്കാൻ, അതിന്റെ കനമളക്കാൻ രണ്ട് മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, എത്രമാത്രം അത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അകലെയാണ്. രണ്ടാമത്തെ മാനദണ്ഡം, സിറാത്തുൽ മുസ്തഖീമിൽ നിൽക്കുന്നവരെ സ്വാധീനിക്കാൻ ഇത് എത്രമാത്രം സാധ്യതയുണ്ട്. രണ്ടും അത് അളക്കാനുള്ള മാനദണ്ഡമാണ്. രണ്ടാമത്തത് സഹോദരങ്ങളെ, ബിദഅത്തുകാരെ ഹജർ ചെയ്യണം, അവരെ വെടിയണം എന്ന് അഹ്ലു സുന്നത്തിന്റെ അസൽ മനസ്സിലാക്കുമ്പോൾ, ആ അടിസ്ഥാനം മനസ്സിലാക്കുമ്പോൾ നാം പഠിച്ചിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഒരു മുഖ്തഇയും ഒരു മുബ്തദിഉം ഒരുപോലെയല്ല. അഹ്ലു സുന്നത്തിൽ ഉള്ള കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന, മുൻഗാമികളുടെ പാതയിൽ സഞ്ചരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അതിലൂടെ പോകുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു മസ്അലയിൽ, ഒരു വിഷയത്തിൽ അബദ്ധം പിണഞ്ഞാൽ അവനും ഒരു മുബ്തദിഉം ഒരുപോലെയല്ല. മുഖ്തിആണ് അവൻ, മുബ്തദിഉ. ഒരു ബിദഅത്തുകാരനല്ലാത്തവനെ നീ ബിദഅത്തുകാരുടെ കൂടെ ചേർക്കുക എന്നത് അക്രമമാണ്, ചെയ്യാൻ പാടില്ല. അത് ഇത് സഹോദരങ്ങളെ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന വിധിയാണ്, വളരെ ശ്രദ്ധിക്കണം. ഞാൻ എന്റെ കാര്യത്തിൽ പറയുന്ന കാര്യം ഇത് വേറെ ഒരാളെ കുറിച്ച് പറയുന്നതാണ്. നമ്മളല്ലാത്ത വേറെ ഒരാളെ കുറിച്ച് പറയുന്ന കാര്യത്തിൽ അബദ്ധം പണയുക എന്നത് നിസാരമല്ല. അതുകൊണ്ട് സൂക്ഷ്മത വേണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം, അറിവ് വേണം. ഇത് രണ്ടും കൊണ്ടല്ലാതെ ആളുകളെ കുറിച്ച് പറയാൻ പാടില്ല. ഇത് സഹോദരർ അബദ്ധം പറ്റിയ ആളുകളെ കുറിച്ചാണ്. എന്നാൽ വേറെ ചില വിവരമില്ലാത്ത ആളുകൾ അവരബദ്ധമാണെന്ന് വിചാരിച്ച കാര്യമാണ്, യഥാർത്ഥത്തിൽ അത് അബദ്ധം തന്നെ ആയിരിക്കില്ല. എന്നിട്ട് അതിന്റെ പേരിൽ ഒരാളെ മുബ്തദികളുടെ കൂട്ടത്തിൽ ചെന്ന് ചേർത്താലോ, കൊണ്ടുപോയി ചേർത്താലോ, എത്ര വലിയ അക്രമമാണത്! അതുകൊണ്ട് മുൻഗാമികളുടെ വാക്കുകൾ, സലഫുകളുടെ വാക്കുകൾ, ബിദഅത്തുകാരെ അങ്ങനെ വെടിയണം ഇങ്ങനെ വെടിയണം, അവരെ മുഖത്തുവെച്ചിരിക്കരുത്, അവരോട് സലാം പറയരുത്, അവരെ ഇമാമത്ത് നിർത്തരുത് എന്നിങ്ങനെയുള്ള സലഫുകളുടെ വാക്കുകൾ, അത് അഹ്ലു സുന്നത്തിലൊക്കെ ഉള്ള ഒരാൾ ഒരു അബദ്ധം പറ്റിയാൽ അയാളുടെ വേൽ കൊണ്ടുപോയി ചാർത്തുക എന്നത് അക്രമമാണ്, ദുൽമാണ്, അത് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഒരു അഹ്ലു സുന്നത്തിലുള്ള ഒരാൾ, അയാൾക്ക് അബദ്ധം പറ്റിയാലും അയാൾ അഹ്ലു സുന്നത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. ഒരു മുബ്തദിഉ, ഒരു ബിദഅത്തുകാരൻ, അവൻ ഏതെങ്കിലും ഒരു മസ്അലയിൽ ശരിയായ അഭിപ്രായം പറഞ്ഞാലും അവൻ മുബ്തദിഉ തന്നെയാണ്. അതുകൊണ്ട് അവൻ മുബ്തദിഉ അല്ലാതാവൂല. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഒരാൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മസ്അലയിൽ നമ്മളോട് യോജിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ഹറാമായ വരുമാനമോ മറ്റോ നമ്മൾ ഹറാമാണെന്ന് പറയുന്നു, ചില ആളുകൾക്ക് അത് ഹലാലാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു ബിദഅത്തുകാരൻ അവൻ നാട്ടിൽ വന്നിറങ്ങുന്നതന്നെ ഏതെങ്കിലും ദർഗയിലെ ഉറൂസിന് പോയി പ്രസംഗിക്കാനാണ്, അതിനുവേണ്ടിട്ടാണ് നാട്ടിൽ വരുന്നതന്നെ. സകല ഖുറാഫാത്തുകളും ആണ്ടും ദർഗയും അവിടുത്തെ പൂരങ്ങളും ഇതിനൊക്കെ യാതൊരു എതിർപ്പും കൂടാതെ അതിനൊക്കെ പോയി പങ്കെടുക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ പിഴച്ച വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന, ഇസ്തിഗാസയും തവസ്സുലും പോലെയുള്ള, അഥവാ പിഴച്ച തെറ്റായ തവസ്സുലും ഇസ്തിഗാസയും അതിന്റെയൊക്കെ ആളായി നടക്കുന്ന ഒരുവൻ നമ്മളോട് ഏതെങ്കിലും മസ്അല യോജിച്ചു, കണ്ടോ അയാൾ സത്യം പറഞ്ഞു, അയാൾ ഹഖിന്റെ കൂടെ നിന്നു, ഈ ആരെയാണ് ഈ പുകഴ്ത്തി പറയുന്നത്? ഈ കണ്ട ഖുറാഫാത്തിനൊക്കെ ന്യായീകരിക്കാൻ നടക്കുന്നവനെയോ? അവൻ ഏതെങ്കിലും ഒരു മസ്അലയിൽ നിന്നോട് യോജിച്ചതുകൊണ്ട് അവന്റെ ബിദഅത്ത് കലിഞ്ഞുപോയോ, ആവിയായി പോയോ? ഇല്ല, അവൻ മുബ്തദിഉ ആണ്. അവൻ ശരി പറഞ്ഞാലും. അതുപോലെ ഒരു മുഖ്തി, ഒരു അപകടം പറ്റിയ ഒരാൾ, ഒരു അപകടം പറ്റിയ ഒരു ഒരു അബദ്ധം ഒരു വിഷയത്തിൽ പറ്റിയ ഒരു അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാൾ അതിന്റെ പേരിൽ അതിൽ നിന്ന് പുറത്തു പോവുകയില്ല. നിങ്ങളറിയുമോ, ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുള്ളാ, മുഹമ്മദ് ഇബ്നു ഖുസൈമ ഒരു ഇമാമാണ്, ഇമാമുൽ അയിമ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു സിഫത്ത് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹത്തിന് അബദ്ധം പറ്റി. അള്ളാഹുവിന്റെ സൂറത്ത് എന്ന സിഫത്ത്, അത് കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. പ്രത്യേകം അള്ളാഹുവിന്റെ സിഫാത്ത് പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്, അങ്ങോട്ടേക്ക് കടന്നാൽ നമ്മുടെ സമയം കുറെ പോകും. അതിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റി. നിങ്ങൾ നോക്കൂ, ഖവാമു സുന്ന അബുൽ ഖാസിം ഇസ്മായിൽ ഇബ്നു മുഹമ്മദ് അത്തൈമി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, അഖ്തഅ മുഹമ്മദ് ഇബ്നു ഖുസൈമ ഫി ഹദീസ് സൂറ, അള്ളാഹുവിന്റെ സൂറത്ത് വിവരിക്കുന്ന ഹദീസിൽ മുഹമ്മദ് ഇബ്നു ഖുസൈമക്ക് അബദ്ധം പറ്റി. ولا يطعن عليه بذلك بل لا يؤخذ عنه هذا فحس അതിന്റെ പേരിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്ഥാനം ഇടിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുത്തി പറയാൻ പാടില്ല. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ആ അബദ്ധം സ്വീകരിക്കാനും പാടില്ല. അബദ്ധം അബദ്ധമാണ്, അബദ്ധം ശരിയാവുകയില്ല. ഇൽമിൽ മുജാമല ഇല്ല എന്ന് അറിവിന്റെ വിഷയത്തിൽ എന്തിൽ ആളെ സോപ്പടിക്കാൻ വേണ്ടി തെറ്റ് ശരിയാന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയും, ഒരാൾക്ക് എന്തെങ്കിലും അബദ്ധം പറഞ്ഞാലാ നിങ്ങൾ പറഞ്ഞാലും കാര്യമുണ്ട് എന്നാലും ഓട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് ആളെ തെറ്റിക്കാതെ നോക്കും. ദുനിയാവിന്റെ കാര്യത്തിൽ ദീനിലൊക്കെ വേണ്ടോ, ഇൽമിൽ അതില്ല. തെറ്റാതെ പറഞ്ഞാൽ തെറ്റാണ്, അത് ശരിയാവൂല. കാരണം ഇൽമിന്റെ മുകളിൽ അമീറായി വേറെ ആരും ഇല്ലാതാണ്. ഇൽമിന്റെ മേലെ അമീറായി ഇൽമ് മാത്രമേ വരുള്ളൂ. അത് തെറ്റാണ്, സ്വീകരിച്ചുകൂടാ. പക്ഷെ അതിന്റെ പേരിൽ അഹ്ലുസുന്നത്തിൽ ഉള്ള ഒരാളെ മുബ്തദിഇന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പാടുണ്ടോ? പിന്നെ ഈ സുന്നത്തിന്, തൗഹീദിനും സുന്നത്തിനും നമ്മൾ എന്ത് വിലയാണ് ഹൃദയത്തിൽ കൊടുത്ത്? ഇവിടെയാണ് പ്രിയമുള്ളവരെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും അബദ്ധങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധം തന്നെ ആയിരിക്കണം എന്നില്ല, തൗഹീദിനും സുന്നത്തിനും വേണ്ടി നടക്കുന്ന ബിദഅത്തോ അതുപോലുള്ള കക്ഷിത്വങ്ങളോ ബാധിച്ചിട്ടില്ലാത്ത ആളുകളെ ഒരുവൻ മുബ്തദികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട, അവന് ഹൃദയത്തിൽ സുന്നത്തിനോട് വലിയ സ്ഥാനമുണ്ട്, ബിദഅത്തിനോട് അത്രയും അവന് എതിർപ്പുണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് അല്ല. അവന്റെ മനസ്സിൽ സുന്നത്തിന് ഒരു വിലയും കൊടുക്കേണ്ട വില അവൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ്, കാരണം തൗഹീദിനും സുന്നത്തിനും ഹൃദയത്തിൽ വില നൽകിയ ഒരാൾ എങ്ങനെയാണ് തൗഹീദിനു വേണ്ടി സുന്നത്തിനു വേണ്ടി എത്രയോ കാലം പണിയെടുത്ത് അതിനുവേണ്ടി അധ്വാനിച്ച് തന്റെ താടിരോമങ്ങൾ നരച്ചുപോയ വലിയ പണ്ഡിതന്മാരെ വരെ ബിദഅത്തുകാരുടെ ഗണത്തിൽ ചേർത്തി പറയാൻ സുന്നത്തിന് ഹൃദയത്തിൽ വില കൊടുത്ത ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കുക? പിന്നെ അവന്റെ ഹൃദയത്തിൽ തൗഹീദിനും സുന്നത്തിന് എന്ത് വിലയാണുള്ളത്? ഒരു തെറ്റിന്റെ പേരിൽ തൗഹീദിന്റെ സുന്നത്തിന്റെ ആളുകളെ ഒന്നാകെ പറിച്ചെറിയാൻ അവന് തോന്നുന്നുവെങ്കിൽ അത് വിലയില്ലാത്തത് കൊണ്ടാണ്, അതല്ലാതെ ഹൃദയത്തിൽ അതിന് വലിയ സ്ഥാനം കൽപ്പിച്ചതുകൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ ബിദഅത്തിന്റെ കക്ഷികളെ വെടിയുക എന്ന വിഷയത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ബിദഅത്തും ഒരുപോലെയല്ല എന്ന് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ മുബ്തദികളും ഒരുപോലെയല്ല. എല്ലാ ബിദഅത്തും ഒരുപോലെയല്ല എന്നത് പറഞ്ഞതുപോലെ ബിദഅത്തിന്റെ കക്ഷികളെല്ലാവരും ഒരുപോലെയല്ല. ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ അവരെല്ലാം ഒരേ ഗണത്തിൽ കാണുക പാടില്ല. അഹ്ലുസുന്നത്തിലൊക്കെ ഉള്ള ഒരാളെ അഹ്ലുൽ ബിദഅയിൽപ്പെട്ട ഒരാളുമായി ചേർത്ത് പറയാൻ പാടുണ്ടോ? രണ്ടും ഒരുപോലെയാണെന്ന് പറയാൻ പാടുണ്ടോ? അത് അക്രമമാണ്, ദുൽമാൻ. അതുപോലെ അക്രമമാണ് എന്ത്? എല്ലാ മുബ്തദിഇനെയും ഒരേപോലെ പറയുക എന്നത് അക്രമമാണത്, ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ടാണ് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ പണ്ഡിതന്മാർ ചില ബിദഅത്തിന്റെ കക്ഷികളെ കുറിച്ച് പറയുന്നത് കാണാം. ബിദഅത്തുകാരുടെ കൂട്ടത്തിൽ അഹ്ലുസുന്നത്തിനോട് കൂടുതൽ അടുത്തതിവനാണ് എന്ന് പറയുന്നത് കാണാം. നിങ്ങൾ നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ഫലാ യശുക്കു മൻ ലഹു അദ്ന അഖ്ലിൻ, ഏറ്റവും മിനിമം ബുദ്ധിയുള്ള ഒരാളും സംശയിക്കുകയില്ല, അൽ അന്ന മൻ ശബ്ബഹ ആരാണോ സാദൃശ്യപ്പെടുത്തിയത്, മിസ്ല മാലിക്കൻ വലൗസാഇ വസൗരി വഅബി ഹനീഫ വലൈഥ് ഇബ്നു സഅദ് വശാഫിഇ വഅഹ്മദ് വഇസ്ഹാഖ വമിസാലിഹിം, ഈ പറയപ്പെട്ട ഇമാമുമാർ ഇവരക്കാരാണ്, അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ ഇമാമുമാരാണ്. അവരെ ഒരുവൻ സാദൃശ്യപ്പെടുത്തി ആരോട്? ബിമിസ്ലി ഹിഷാം ഇബ്നു ഹകം വഹിഷാം ഇബ്നു സാലിം വഅംസാലിഹിമ മിൻ ഷുയൂഖിർ റാഫിള, റാഫിദികളുടെ ഷിയാക്കളുടെ നേതാക്കന്മാരായി പറഞ്ഞവർ, ഇഷാം ഇബ്നുൽ ഹക്കമിനെ പോലെയുള്ള ആളുകളെ, അവരും ഇമാം ഷാഫി ഇമാം അഹമ്മദൊക്കെ ഒരുപോലെയാണ് എന്നൊരുത്തൻ പറഞ്ഞാൽ നിങ്ങൾ എന്തുവരെ അവനെ കുറിച്ച്? ഷെയ്ഖുൽസാം പറയുക, അവൻ ഏറ്റവും വലിയ അക്രമികളിൽപ്പെട്ട ഒരുവനാണ്. വളരെ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്, ആർക്കും സംശയമില്ല, ബാക്കി ശ്രദ്ധിക്കുക. ഷെയ്ഖുൽസ്ലാം പറയുക, അതുപോലെയാണ് മൻഷബ്ബഹൽ മുഫീദ ബിൻ നുഅ്മാൻ വൽകറാജ്കി, ഈ പറഞ്ഞ രണ്ടാളുകൾ അവരാരെങ്കിലും സാദൃശ്യപ്പെടുത്തി, ഇവരാരാണ്? ഇവർ റാഫിദികളുടെ ഷീഇകളുടെ തലവന്മാരാണ്, ബിദഅത്തിന്റെ കൊട്ടകളാണ്. അവരെ സാദൃശ്യപ്പെടുത്തി ആരോട്? വംസാലഹുമ അവരെ പോലെയുള്ളവരെയും, ബിമിസ്ലി അബി അലി വ അബി ഹാഷിം അൽ ജുബ്ബായി വൽ ഖാദി അബ്ദുൽ ജബ്ബാർ വ അബിൽ ഹസൻ അബിൽ ഹുസൈൻ അൽ ബസ്രി. റാഫിദികളുടെ നേതാക്കന്മാരെ എണ്ണി പറയുക, എന്നിട്ട് വേറെ കുറച്ച് ആളുകൾ എണ്ണി പറഞ്ഞു. അവരാരാ? മുഅ്തസിലത്ത്. മുഅ്തസിലത്ത് എന്നാൽ പഴച്ച കക്ഷികളാണ്. ഈ റാഫിദത്തും റാഫിദികളുടെ ഈ നേതാക്കന്മാരും മുഅ്തസിലുകളുടെ ഈ നേതാക്കന്മാരും ഒരുപോലെയാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ഇന്നഹു ലമിൻ അദ്ലമിദ്ദാലിമീൻ, അവൻ ഏറ്റവും കടുത്ത അക്രമികളിൽപ്പെട്ടവനാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, റാഫിദികൾ പഴച്ചവരാണ്, മുഅ്തസിലത്ത് പഴച്ച കക്ഷികളിൽ കടുത്ത പഴച്ച കക്ഷികളാണ്. പക്ഷേ റാഫിദികളുടെ പിഴവും മുഅ്തസിലുകളുടെ പിഴവും വെച്ചു നോക്കിയാൽ കൂടുതൽ കടുത്ത ബിദഅത്തുകാരുടെ ബിദഅത്താണ്, റാഫിദികളുടെ ഷിയാക്കളുടെ ബിദഅത്താണ്. ഭൂമി പുറത്ത് അവരെ പോലെ പഴച്ച ഒരു കക്ഷി ചവിട്ടി നടന്നിട്ടില്ലാണ് റാഫിദികളെ പോലെ. അവരെ ഈ കടുത്ത പഴച്ച കക്ഷികളാണ് മുഅ്തസില. അള്ളാഹുവിന്റെ സിഫത്തുകളെ പലതിനെയും നിഷേധിച്ച, ദീനിനെ ബുദ്ധി കൊണ്ടളന്ന കുറെ പഴച്ചവാദങ്ങൾ ഉള്ളവർ. പക്ഷേ റാഫിദികൾ അവരൊരുപോലെയല്ല, ഒരുപോലെയാണ് ഈ നേതാക്കന്മാർക്ക് ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ അവർ അക്രമിയാണെന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാ അദ്ദേഹം പറയുന്നത്. എല്ലാവരോടും ഒരേപോലെയല്ല, മനസ്സിലായില്ലേ? എല്ലാവരും ഒരുപോലല്ല, മറിച്ച് അതിന് പല ദറജകളുണ്ട്, അതിന് പല തട്ടുകളുണ്ട്. നാലാമത്തെ കാര്യം, ഒരു ബിദഅത്തിലേക്ക് ക്ഷണിക്കുന്നവനും അതിലേക്ക് ക്ഷണിക്കാത്തവനും അവനവന്റെ ബിദഅത്ത് കൊണ്ട് ജീവിക്കാണ്, പക്ഷെ അവൻ അതിലേക്കുള്ള പ്രബോധകനല്ല. അത് രണ്ടും എന്തല്ല? ഒരുപോലെയല്ല, രണ്ടും ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളിൽ ചിലർ ഹദീസ് റിവായത്ത് ചെയ്യുന്നതിൽ, ഹദീസിന്റെ റാവിമാരിൽ അവരിൽ ചിലർ ചില പടച്ച കക്ഷികൾ ഉണ്ടായപ്പോൾ ആ ഹദീസ് അത് അവരിൽ നിന്ന് ആ സനദ് സ്വീകരിക്കാൻ ചിലപ്പോൾ ചില ഇളവുകൾ നൽകിയത് അതുകൊണ്ടാണ്. അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളല്ലാത്ത പലരുടെയും കാര്യത്തിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഹദീസ് അതിന്റെ റിവായത്തും അറിവ് സ്വീകരിക്കലും രണ്ടും ഒരുപോലെയല്ല, മനസ്സിലായ ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം ഹദീസിന്റെ പഴയകാലത്ത് ഹദീസിന്റെ റാവി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളിൽ നിന്ന് ആ ഹദീസ് സ്വീകരിച്ചില്ലെങ്കിൽ വേറെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ ആ സനദ് പോയി പോകും, ആ ഹദീസ് ഒന്നാകെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പ്രശ്നം അവിടെയുണ്ട്. ഇതിനെ നമ്മളത് കാലത്തേക്ക് കൊണ്ടുവന്ന് ഏത് പിഴവ് പിഴച്ച വാദം പറയുന്നവനാണെങ്കിലും കളവ് പറയുന്നവനാണെങ്കിലും ബാത്തിൽ പറയുന്നവനാണെങ്കിലും അവരിൽ നിന്നൊക്കെ പോയി പഠിച്ചോളൂ കേട്ടോളൂ എന്ന് പറയാൻ ഇത് ഉപയോഗിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? ചില ആളുകൾ അങ്ങനെയാണിപ്പോൾ കാര്യം വേർതിരിച്ചു മനസ്സിലാക്കുകയില്ല, കാര്യങ്ങൾ നമ്മൾ വേർതിരിച്ചു മനസ്സിലാക്കുക. കാരണം ഈ ദീൻ ഇത് പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനാണ്. ഏറ്റവും സത്യസന്ധരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അള്ളാഹു ഇത് അവതരിപ്പിച്ചു കൊടുത്തത്. റൂഹുൽ അമീൻ, വിശ്വസ്തനായ റൂഹ് എന്ന് അറിയപ്പെട്ട ജിബ്രീൽ വഴിക്കാണ് അള്ളാഹു ഈ ദീൻ നൽകിയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മേൽ നിന്ന് ആദ്യം ജനങ്ങളോട് ചോദിച്ചത് ഇതാ, ഈ മലക്കപ്പുറത്തു നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരും എന്ന് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമോ? ആളുകൾ പറഞ്ഞു, വിശ്വസിക്കും. മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ, സത്യസന്ധതയല്ലാതെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പരിചയമില്ല, നിങ്ങൾ ഒരിക്കലും കളവർ ഞങ്ങൾക്ക് അറിയില്ല. സിദ്ഖ്, ഈ ദീൻ പറയുന്ന ആളുകൾക്ക് സത്യസന്ധത വേണം, അവർ സത്യം പറയുന്ന ആളുകളായിരിക്കണം, ബാത്തിൽ പറയുന്ന ആളുകളായിരിക്കരുത്. അങ്ങനെയുള്ള പിഴച്ച ആളുകളിൽ നിന്ന് ഈ ദീൻ സ്വീകരിക്കുക, ഈ ദീനിന്റെ വിജ്ഞാനം പഠിച്ചെടുക്കുക എന്നത് പാടില്ല. അതങ്ങനെ തന്നെയാണ്. എന്നാൽ ചില ആളുകൾ ഇത് തെറ്റായി മനസ്സിലാക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഈ ഹദീസ് റിവായത്ത് ചെയ്തതും ഇതും തമ്മിൽ കൂട്ടിക്കെട്ടി അവിടെ ഹദീസ് നഷ്ടപ്പെട്ടു പോകുമെന്നൊരു കാര്യമുണ്ട്. എന്നാൽ അതല്ലാത്ത സാഹചര്യവും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ചില ആളുകൾ പറയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പിശാചു വന്നിട്ടാണ്, ഇബിലീസാണ് അബൂ ഹുറൈറക്ക് എന്ത് പഠിപ്പിച്ചു കൊടുത്തത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സകാത്തിന്റെ കാരക്ക സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. ഒരാൾ മൂന്ന് തവണ വന്നിട്ട് അതിൽ നിന്ന് കട്ടെടുത്തു കൊണ്ടുപോകും. അബൂ ഹുറൈറ പിടിക്കുമ്പോഴൊക്കെ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ പറഞ്ഞ് ഖേദം പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ വിടും, ആള് പോകും. അവസാനത്തെ തവണ ആള് പറഞ്ഞു ആയത്തുൽ കുർസി ഓതി കടന്നാൽ മതി രാത്രി പിശാച് ഉപദ്രവിക്കൂല എന്ന് പറഞ്ഞ ആള് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സദഖക വഹുവ കദൂബ്, പറഞ്ഞത് സത്യമാണ് പക്ഷെ അവൻ പെരുങ്കള്ളനാണ്, ആരോടാണ് ഇത്രയും നേരം ഇത്രയും നാൾ സംസാരിച്ചത് എന്നറിയും അബൂ ഹുറൈറ പിശാചിനോട്. ചില ആളുകൾ ഇതിനെ തെറ്റിദ്ധരിച്ചു, എന്നിട്ട് പറഞ്ഞു ഏത് പിശാചായാലും ശരി അവനടുത്ത് പോയി വിജ്ഞാനം സ്വീകരിക്കാം. അല്ല, അബൂ ഹുറൈറ ഇബ്ലീസിനെ നോക്കി ഇൽമടിക്കാൻ പോയതാണോ? അല്ല. ഇബ്ലീസിന്റെ ദർശന പോയതാണോ? അല്ല. അബൂ ഹുറൈറയുടെ അരികിലേക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കൊടുത്തതാ. ഇങ്ങോട്ട് വന്നിട്ട് ആര് പറഞ്ഞാലും സത്യമാണെന്ന് സ്വീകരിക്കണം. പക്ഷെ നീ ഇൽമ് സ്വീകരിക്കാൻ വിജ്ഞാനം നുകരാൻ എല്ലായിടത്തേക്കും പോകാൻ പാടില്ല. ആള് നോക്കണം, ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ? ഇത് ദീനാണ്, എന്നെ വഞ്ചിക്കാൻ പാടില്ല. ദുനിയാവിൽ ഒരു ചെരുപ്പ് വാങ്ങാൻ നീ ഒരു കള്ളന്റെ കടയിൽ കയറും, അവന്റെ അടുത്ത് മുഴുവൻ തട്ടിപ്പാണ് അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ്, ഒറിജിനൽ എന്ന് പറഞ്ഞ് തരും, വാങ്ങാൻ പോകും. ദുനിയാവിന്റെ കേവലം ചവിട്ടി നടക്കുന്ന ചെരുപ്പാണ്, എന്താ നമുക്ക് അത് വേർതിരിക്കാൻ ഉള്ള കഴിവില്ലേ, നമുക്ക് അതിനുള്ള ബുദ്ധിയില്ലേ എന്നൊക്കെ പറയോ? ഇല്ല, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും, ശ്രദ്ധിക്കും. ഇത് അല്ലാഹുവിന്റെ ദീനാണ്, പരലോകം നഷ്ടപ്പെട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു യഹൂദി വരികയാണ്. യഹൂദി വന്ന് പറയുന്നു അൻതും അൻതുമുൽ ഖൗം, നിങ്ങളാണ് ഏറ്റവും നല്ല ആളുകൾ. ലൗല അന്നകും തുശ്രികൂന ബില്ലാഹി ഷൈആ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നില്ലെങ്കിൽ, ഷിർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും നല്ല ആളുകൾ. ആരാ വന്ന് പറയുന്നത്? യഹൂദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുബ്ഹാനല്ലാഹ് വമാ ദാക, സുബ്ഹാനല്ലാഹ് എന്താണത്? യഹൂദി പറഞ്ഞു നിങ്ങൾ മുസ്ലിമീങ്ങളിൽ ചിലർ പറയുന്നുണ്ട് വൽ കഅബ, കഅബയാണ് സത്യം, അങ്ങനെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇനി ആരും അങ്ങനെ പറയരുത്, വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം എന്നേ പറയാൻ പാടുള്ളൂ. ഇമാം അഹ്മദിന്റെ മുസ്ലിം നമുക്ക് ആ ഹദീസാണ്. യഹൂദിയുടെ അടുത്ത് എൽമു സ്വീകരിക്കാൻ പോയാൽ ഈ ഹദീസ് തെളിവാണോ? അല്ല. യഹൂദി ഇങ്ങി വന്ന് പറഞ്ഞു കൊടുത്തത്, ഇങ്ങോട്ട് വന്ന് യഹൂദി പറഞ്ഞാലും ജൂതം വന്ന് പറഞ്ഞാലും സത്യമാണോ എടുത്തോ? പക്ഷെ അങ്ങോട്ടേക്ക് എൽമ അന്വേഷിച്ച് ചെല്ലുന്നത് ശ്രദ്ധിക്കണം. ഇത് സഹോദരങ്ങളെ ചില ആളുകൾ തലതിരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്തു പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറഞ്ഞു ഞമ്മളുടേത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, ഞങ്ങളൊരു പ്രത്യേകം വിഭാഗമാണ്, ഞങ്ങളൊരു രണ്ടു മൂന്ന് ആളുകളുണ്ട്, ബാക്കി ദുനിയാവിൽ എവിടെയുള്ള ആരെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന രൂപത്തിൽ ചില ആളുകൾ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി വേറെ ചിലർ പറഞ്ഞതല്ല, അവരുടെ സംസാരം കേട്ട നമുക്ക് തോന്നിപ്പോവും അല്ല എല്ലാവരും പോയി കേട്ടോളൂ. സഹോദര, ഒരു തെറ്റിന് മറുപടി വേറൊരു തെറ്റല്ല, ഒരു തെറ്റിന് മറുപടി വേറൊരു തെറ്റല്ല. ഖവാരിജികൾ എന്ന പിഴച്ച വിഭാഗമുണ്ടായി, അപ്പോ അവർക്ക് മറുപടി എന്നോണം മുർജിഅത്ത് എന്നൊരു കക്ഷിയുണ്ടായി. ദമുർജിഅത്ത് എന്ന് പറഞ്ഞാൽ ഖവാരിജികൾ ശിർക്കല്ലാത്ത പാപങ്ങൾ ചെയ്താൽ തന്നെ ഒരുവനെ നരകത്തിൽ ശാശ്വതനാക്കുമെങ്കിൽ, മുർജിഅത്ത് പറഞ്ഞു ഈമാൻ എല്ലാവരുടേതും ഒരുപോലെയാണ്, എത്ര പാപിയായ ഒരുവന്റെ ഈമാനും ജിബ്രീലിന്റെ ഈമാനും ഒരുപോലെയാണ്, എത്ര തിന്മ ചെയ്താൽ ഈമാനൊന്നും സംഭവിക്കില്ല. ഇതിന് മറുപടി ഉണ്ടാക്കിയതാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ തെറ്റിന് മറുപടി വേറെ തെറ്റുണ്ടാക്കുകയല്ല നമ്മുടെ പണി. നമ്മുടേത്, നമ്മുടെ സംസാരം, നമ്മുടെ പ്രസംഗവും ക്ലാസും കേൾക്കാൻ ആളുകൾ വരാൻ വേണ്ടി എല്ലാവരും നമുക്ക് പോയി കേട്ടോളൂ എന്നല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളെ ആണെങ്കിൽ കേൾക്കട്ടെ, കേൾക്കാതിരിക്കട്ടെ, ആളുകൾ നല്ലതേ കേൾക്കാൻ പാടും, മനസ്സിലായില്ലേ? ജനങ്ങൾ നമ്മളുടെ സംസാരം കേൾക്കട്ടെ, കേൾക്കാതിരിക്കട്ടെ, ജനങ്ങൾ മോശം കേൾക്കാൻ പാടില്ല. എല്ലാത്തിനും പോയി ചെവി വെച്ചു കൊടുക്കരുത്, ഹൃദയം ദുർബലമാണ്, പഠിക്കാൻ ആളുകൾക്ക് നേരമില്ല, പാപങ്ങൾ കൊണ്ട് ഹൃദയം കേടു വന്നിരിക്കുന്നു. അതുകൊണ്ട് മാത്രം ഇങ്ങനെ പോയി കേട്ട ഇതെല്ലാം പോയി കലിബിൽ കിടക്കും, മരണസമയത്തായിരിക്കും ചിലപ്പോൾ അത് നിന്നെ കയറി പിടിക്കുന്നത്. എന്തെങ്കിലും പഴച്ച കക്ഷിയിലോ കൂഫറിലോ അകപ്പെട്ട് മരിച്ചു പോവുക എന്നത് എത്ര വലിയ അപകടമാണ്. കണ്ണും കാതും സൂക്ഷിക്കുക, നല്ലത് പഠിക്കുക, ഖുർആനും സുന്നത്തും പഠിക്കുക, നിനക്ക് ആവശ്യമുള്ള നിന്റെ നിസ്കാരം, നിന്റെ അധികാറുകൾ ഇതൊക്കെ പഠിക്കുക. വേണ്ടാത്തത് കേൾക്കാൻ പോകരുത്. അത് കേട്ട് അതിന് മറുപടി പറയേണ്ട പണ്ഡിതന്മാർ പോലും അത് ആവശ്യമുള്ളപ്പോഴാണ് കേൾക്കുക, അതിന് അറിവുള്ള ആളുകൾ. അതല്ലാതെ ദുനിയാവിലെ എല്ലാ വാത്തിരിങ്ങളും കേട്ട് നടക്കലല്ല വലമാഇന്റെ പോലും പണി. പിന്നല്ലേ സാധാരണക്കാരായ ആളുകൾ. ഇവിടെ ശ്രദ്ധിക്കുക, സമയം വിലപ്പെട്ടതാണ്, ജീവിതം വിലപ്പെട്ടതാണ്, കണ്ണും കാതും കൽബും അള്ളാഹു തന്നതാണ്, അത് കേടുവരുത്തരുത്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഒരു തെറ്റിനുള്ള മറുപടി വേറെ ഒരു തെറ്റല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ബിദഅത്തിലേക്ക് ക്ഷണിക്കുന്നവരും ക്ഷണിക്കാത്തവനും ഒരുപോലെയല്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ പറഞ്ഞതാണ് ഈ വിഷയങ്ങൾ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ബിദഅത്തുകാരനെ വെടിയുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഇനമുണ്ട്. ഒന്ന് ഹജ്ജ് തർക്കി വൽ വിഖായ, രണ്ട് ഹജ്ജ് സജ്രി വ തഅസീർ. എന്താണ് ഒന്നാമത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ? ബിദഅത്തുകാരനുമായി നീ അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇനം നീ നിന്നെ സൂക്ഷിക്കാൻ വേണ്ടി അവന്റെ കെണിയിൽ പെട്ടുപോകരുത് എന്നിനു അതിനുവേണ്ടിയുള്ള വിട്ടുനിൽക്കാനാണ് ഒന്നാമത്തത്. രണ്ടാമത്തേത് നീ നിന്റെ കാര്യത്തിൽ പേടിച്ചതുകൊണ്ടല്ല, കാരണം പേടിക്കേണ്ട അവസ്ഥയില്ലാത്ത നല്ല അറിവുള്ള മറുപടി പറയാൻ സാധിക്കുന്ന ഒരാൾ വിട്ടുനിൽക്കുകയാണ്. എന്തിനുവേണ്ടിയാണ്? അതാ ബിദഅത്തിൽ അകപ്പെട്ടവനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തും കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെയും രണ്ടു കൂട്ടുകാരെയും ഒരൽപകാലം അവരെ മാറ്റി നിർത്തി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അതിന്റെ കാരണം ഇതാണ്, അത് അവർക്ക് നന്നാകാൻ വേണ്ടിയാണ്. അതുപോലെ സഹോദരങ്ങളെ, ആറാമത്തെ കാര്യം, ബിദഅത്തുകാരനെ വെടിയുക എന്ന് പറഞ്ഞാൽ അത് അഹ്ലുസുന്നത്ത് ശക്തമായി നിൽക്കുന്ന സമയത്തും അവർ ദുർബലരായി നിൽക്കുന്ന സമയത്തും അത് തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കൂ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തോട് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്ന ആളുകൾ, ഖുറാസാനിലുള്ള ആളുകൾ, അവരെന്ത് ചെയ്യണം, അവരെ വെടിയണോ, അവരെ അവരുള്ള ബന്ധമെല്ലാം ഉപേക്ഷിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, അഹ്ലു ഖുറാസാൻ ലാ യഖൂന ബിഹിം, ഖുറാസാനിലുള്ള ആളുകൾക്ക് അതിനുള്ള ശേഷിയില്ല. മനസ്സിലായില്ലേ? സുന്നത്തും അതിന്റെ ഉലമാക്കളും ശക്തിയുള്ള കാലവും അവർ ദുർബലരായ കാലം, നാട്ടിലൊന്നാകെ ബിദഅത്തും അതിന്റെ ആളുകളുമാണ്. അപ്പൊ അവരെ വെടിയുക എന്നത് ചിലപ്പോൾ അതുകൊണ്ട് പല നന്മകളും ഇല്ലാതാവുകയാണ് ചെയ്യുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, മജ്മൂഉ ഫതായിൽ നമുക്ക് കാണാം, ഫഇദാ ലം യകുൻ ഫീ ഹിജ്റാനിഹി ഇൻസിജാറു അഹദിൻ വലാ ഇൻതിഹാഉ അഹദിൻ, ബിദഅത്തുകാരനോടുള്ള എല്ലാ ബന്ധവും മുറിക്കുന്നത് കൊണ്ട് ആരും ബിദഅത്ത് ഉപേക്ഷിക്കാൻ പോകുന്നില്ല എങ്കിൽ, അതുപോലെ ഒരുവൻ ബിദഅത്തിൽ അകപ്പെടാതിരിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ബന്ധം മുറിക്കേണ്ടത്, പക്ഷെ അതും നടക്കുന്നില്ല, പ്രയോജനം ഒന്നുമില്ല. ബൽ ബുത്ലാനു കസീരു മിനൽ ഹസനാത്തിൽ മഅ്മൂരു ബിഹാ, മറിച്ച് ബന്ധം മുറിച്ചാൽ പല നന്മകളും, അള്ളാഹു കൽപ്പിച്ച നന്മകൾ പലതും നഷ്ടപ്പെടുകയാണ് എന്ന് വന്നാൽ, ലം തകുൻ ഹിജ്റതൻ മഅ്മൂറൻ ബിഹാ, ആ ബന്ധം ഉപേക്ഷിക്കുക, അവിടെ ഹജ്ജ് ചെയ്യുക എന്നത് അല്ല കൽപ്പിക്കപ്പെട്ടത്. ഏതുപോലെ ഇമാം അഹ്മദ് നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം. ഉദാഹരണത്തിന് സഹോദരങ്ങളെ, ആധുനിക പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് കാണാം, അവരൊരു നാട്ടിൽ ചെന്നു, നാട്ടിലൊരു മസ്ജിദുണ്ട്, ആ മസ്ജിദിൽ കുറച്ച് ആളുകളുണ്ട് നല്ല അഖീദയുള്ള നല്ല മൻഹജുള്ള ആളുകൾ, പക്ഷെ എന്താണ് അവരുടെ പ്രശ്നം? പുറത്തുള്ള നാട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളവരെ ഹജ്ജ് ചെയ്യാം. അപ്പൊ ഈ പണ്ഡിതനാണ് ഇദ്ദേഹം പറയും, നിങ്ങൾ ഹജ്ജ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ശരിക്കും, നിങ്ങൾ അങ്ങോട്ട് ചെയ്യല്ല, നിങ്ങളെയാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളത്. കാരണം അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന നന്മ അവിടെ നടക്കുന്നില്ല. നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ഇത് ഇനി പറയാൻ പോകുന്ന ഏഴാമത്തെ കാര്യവും നേരത്തെ പറഞ്ഞതുമായി ബന്ധമുണ്ട്. എന്താണത്? ഒരു ആലിമിന്റെ ഹജ്ജും സാധാരണക്കാരന്റെ ഹജ്ജും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ വ്യത്യാസപ്പെടും. ഒരു ഇൽമുള്ള ഒരാൾ ഒരു ബിദഅത്തുകാരനോടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നത് സാധാരണക്കാരൻ ഉപേക്ഷിക്കുന്നത്, കാരണം സാധാരണക്കാരൻ ഉപേക്ഷിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഗണത്തിലാണ്, അവന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതേസമയം എൽമുള്ള ഒരാൾ ചിലപ്പോൾ അവനുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നത് അവനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അത് ഏത് സാഹചര്യമാണ് അവന് യോജിക്ക് ആ നിലപാട് സ്വീകരിക്കുക. മമാലിക് റഹിമഹുള്ള അള്ളാഹിന്റെ അർശിലെ ഇസ്തിവായനെ കുറിച്ച് ചോദിച്ച ഒരാളെ എന്ത് ചെയ്യാൻ പറഞ്ഞ അവസാനം കുറിച്ച് പുറത്താക്കാൻ പറഞ്ഞു. അത് ഇമാം അഹമ്മദിന്റെ കാലമാണ്. ഇമാം അഹമ്മദ് ഒരുത്തനെ പുറത്താക്കി, അത് പുറത്താക്കിയതാണ്. നമ്മൾ ചിലപ്പോൾ ഒരുത്തനെ പുറത്താക്കിയപ്പോൾ ചിലപ്പോൾ നാട്ടുകാരൊക്കെ വേണ്ട പിന്നാലായിരിക്കും, മനസ്സിലായില്ലേ? എല്ലാവരും പിന്നെ അവന്റെ പിന്നാലെയായിരിക്കും പോവുക. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിൽ ചിലർ ഉപദേശത്തിന്റെ വഴി സ്വീകരിച്ചവരുണ്ട്, മമാലിക്ക് സ്വീകരിച്ചതുപോലെയുള്ള വഴി സ്വീകരിച്ചവരുണ്ട്, അതല്ലാത്ത മാർഗങ്ങൾ സ്വീകരിച്ചവരുണ്ട്, അവരെ ഉപദേശിച്ചവരുണ്ട്, നന്നാക്കാൻ ശ്രമിച്ചവരുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം, പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ സൂക്ഷ്മതയുള്ള നിലപാട് സ്വീകരിക്കുക. ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. എല്ലാ ഒന്നുകിൽ എല്ലാ വിദഗ്ധരെയും പോയി കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ ദുനിയാവിൽ എല്ലാവരെയും വെടിയുക എന്നതല്ല. ചിലപ്പോൾ മധ്യമ നിലപാട് സ്വീകരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞൊരാളുണ്ട്, നമുക്ക് അയാളെക്കുറിച്ച് അയാളൊരു ബിദഅത്തിലേക്ക് ക്ഷണിക്കുന്നതായി അറിയില്ല, പൊതുവെ അയാൾ നന്മയാണ് പറയുന്നത്. അതേസമയം ഏതെങ്കിലും ഒരു ചില പ്രശ്നങ്ങളുള്ള കക്ഷിയുടെ ഭാഗമായിരിക്കും അയാൾ. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നാളെ പ്രോത്സാഹിപ്പിക്കാൻ പോകില്ല. അതുപോലെ ആളുകൾ ആളെ പാടിപ്പുകഴ്ത്താനും പോകുകയില്ല. അതേസമയം ജനങ്ങളോട് അയാളുടെ കേൾക്കാൻ പാടില്ല, അയാളുടെ അടുത്ത് പോകരുത് എന്നും പറയുകയില്ല. നടുവിൽ ഒരു നിലപാടുണ്ട്. ദുനിയാവിലെ എല്ലാ ആളുകളെ കുറിച്ചും, നാട്ടിലെ എല്ലാ കക്ഷികളെ കുറിച്ചും അഭിപ്രായം പറയാൻ അള്ളാഹു ഇന്നെ ഏൽപ്പിച്ചിട്ടില്ല. മൻസമതനജ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു. അറിയുന്നത് പറയുക, എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായം പറയാൻ നമുക്ക് ബാധ്യതയില്ല. നമുക്ക് അറിവുള്ളത് പറയുക, സൂക്ഷ്മത പാലിക്കുക. ബിദഅത്തിന്റെ ആളുകളോടുള്ള നിലപാട് എന്താണെന്ന് മനസ്സിലാക്കി, ഏതാണ് എനിക്കിവിടെ യോജിച്ച നിലപാട്, ഏത് ചെയ്താലാണ് ഖൈറുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ആകെ ഒരു നിയന്ത്രണവുമില്ലാതെ സർവരെയും വെടിയലല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ എല്ലാ പഴച്ച ആളുകളെയും കൂട്ടിപ്പിടിക്കുകയും അവരെ കെട്ടിപ്പിടിക്കുകയും ആളുകളുടെ മുന്നിൽ അവരെ പുകഴ്ത്തി പാടുകയും ചെയ്യലുമല്ല, മറിച്ച് ശരിയായ നിലപാട് ഓരോ സന്ദർഭത്തിനനുസരിച്ച് പഠിക്കുകയും ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ബിദഅത്തിൽ നിന്ന് അതിനെ സൂക്ഷിക്കുക, അതിൽ നിന്ന് വിട്ടുനിൽക്കുക, അതിന്റെ ആളുകളെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ, അവർക്ക് പറഞ്ഞുകൊടുക്കാൻ, തൗഹീദ് പറഞ്ഞുകൊടുക്കാൻ, സുന്നത്ത് പറഞ്ഞുകൊടുക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്റെ ദീൻ സംരക്ഷിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നേരായ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും നേരായ പാതയിൽ ഉറച്ചു നിൽക്കാനും അതിലായി മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു സല്ലമ അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം അബ്ദുൽ മുഹ്സിൻ ഐദീദ് സംസാരിക്കുന്നതാണ്.